السلام عليكم ورحمة الله وبركاته. الحمد لله وحده، الصلاة والسلام على من لا نبي بعده. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തിരഞ്ഞെടുക്കുന്ന അടിമകൾക്ക് അവന്റെ ഔദാര്യമായി, അവന്റെ വലിയൊരു അനുഗ്രഹമായിട്ട് നൽകുന്നതാണ് ഹിദായത്ത് എന്നുള്ളത്. ആ ഹിദായത്ത് ലഭിക്കുന്നവർ പല ദർജകളിലായിരിക്കും, അഥവാ ഈമാനിന്റെ അവസ്ഥ നോക്കി പല ദർജകളായിരിക്കും ദുനിയാവിൽ. അതുപോലെ തന്നെ നാളെ പരലോകത്ത് സ്വർഗത്തിലും അവർ പല ദർജകളിലായിരിക്കും. ഒരുത്തന്റെ ഈമാനിന്റെയും അവന്റെ അഅ്മാലുകളുടെയും ശക്തിക്കനുസരിച്ച് സ്വർഗത്തിൽ ചില ഹദീസുകളിൽ കാണാം 100 ദർജകളുണ്ട്. താഴെ ദർജയിലുള്ളവർ മുകളിലുള്ളവരെ നക്ഷത്രങ്ങളെ പോലെ, നമ്മൾ ആകാശത്ത് നക്ഷത്രങ്ങൾ കാണുന്ന പോലെ ആ ദർജയിലുള്ളവരെ കാണുമെന്നുള്ളത്. എന്നാൽ സ്വർഗത്തിന്റെ അനുഭവം എങ്ങനെയാണ്? സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ കിടക്കുന്ന ആള് വിചാരിക്കുക, എനിക്കാണ് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം ഉള്ളതെന്നായിരിക്കും. അതിന്റെ ഒരു നിരാശ സ്വർഗത്തിലില്ല. സ്വർഗത്തിലെ മനുഷ്യന് നിരാശയോ സങ്കടമോ വിഷമോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നാളെ പരലോകത്ത് ഓരോരുത്തരുടെ സ്ഥാനത്തിൽ ഓരോരുത്തർക്കും ഓരോ ശ്രേഷ്ഠതകളുണ്ട്. അതിൽ പരലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചില ആളുകൾക്ക് നൽകുന്ന ഒരു കാര്യമാണ് ഷഫാഅത്ത് ചെയ്യാനുള്ള അനുവാദം എന്നുള്ളത്, ശുപാർശ ചെയ്യാൻ. അത് പ്രവാചകന്മാർക്കുണ്ടാകും, മുഅ്മിനീങ്ങൾക്കുണ്ടാവും, മലായിക്കത്തുകൾക്കുണ്ടാവും, അങ്ങനെ ഓരോ ആളുകൾ. ഇൻഷാല്ലാ നമ്മളത് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമ, ഞാനാണ് ആദം സന്തതികളുടെ നേതാവ് യൗമൽ ഖിയാമയിൽ, നാളെ പരലോകത്ത്. വ അവ്വലു മൻ യൻഷഖു അൻഹു അൽ ഖബ്ർ വ അവ്വലു ഷാഫിഇ വ അവ്വലു മുശഫഇൻ, നാളെ ഒന്നാമതായിട്ട് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതും അതുപോലെ തന്നെ അള്ളാഹുവിനോട് ശുപാർശ ആദ്യമായി ചെയ്യുന്നതും ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും എന്റേതായിരിക്കും എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശുപാർശയുണ്ട് എന്ന് നമുക്ക് ഈ ഹദീസിന് ലഭിക്കുന്നു, അതിന്റെ ശ്രേഷ്ഠതയും മനസ്സിലാകും. അതുപോലെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി നബിയ്യിൻ ദഅവതുൻ മുസ്തജാബതുൻ യദ്ഊ ബിഹാ ഫയുസ്തജാബു ലഹു فيؤتاها واني اختبأت دعوتي شفاعة لأمتي يوم القيامة. ഓരോ നബിമാർക്കും പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉത്തരം ചെയ്യുന്ന ഓരോ ദുആ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. എനിക്ക് നൽകിയ ദുആ ഞാനത് സൂക്ഷിച്ചു വെക്കുകയാണ് എന്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട്. നാളെ പരലോകത്ത് അവർക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഒരുപാട് പ്രവാചകന്മാർ ദുനിയാവിൽ തന്നെ അത് ചോദിച്ചു. ചില പ്രവാചകന്മാർ അവരെ ധിക്കരിച്ച് ഉമ്മത്തിനെതിരായിട്ട് അവർ പ്രാർത്ഥിച്ചു, ആ ദുആ അല്ലാഹു തആല സ്വീകരിച്ച് നശിപ്പിച്ച ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഷഫാഅത്ത് നാളെ പരലോകത്തുണ്ട്. അത് ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നും സ്ഥിരപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന മനസ്സിലാക്കുന്ന വിഷയം ഷഫാഅത്ത് എന്നുള്ളതാണ്. എന്താണ് ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ, മലയാളത്തിൽ അതിന് ശുപാർശ എന്ന് പറയാം. അഥവാ ഒരു മഹാനായ ഒരു വ്യക്തിയുടെ അടുക്കൽ, ശുപാർശ നമ്മുടെ ഭൂമിയുടെ അവസ്ഥയിൽ വെച്ചിട്ട് ഒരു വ്യക്തിയുടെ അടുക്കൽ വേറൊരാൾക്ക്, അയാൾ ഉന്നത സ്ഥാനത്തായിരിക്കും, വേറൊരാൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ എന്തെങ്കിലും നിറവേറ്റി ലഭിക്കാനുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് മറ്റൊരാളെ ഈ മഹാനായ വ്യക്തിയുടെ അടുക്കൽ ശുപാർശ ചെയ്യപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് ശുപാർശ എന്ന് ഭാഷയിൽ പറയാം. ഇതിൽ ആരാണോ ശുപാർശ ചെയ്യുന്നത് അവനെ നമുക്ക് ഷാഫിഅ് അല്ലെങ്കിൽ ഷഫീഅ് എന്ന് പറയാം. ആരുടെ അടുക്കലാണോ ശുപാർശ ചെയ്യപ്പെടുന്നത്, ആരുടെ അടുക്കലാണ് ആ മഹാൻ എന്നുള്ള നമുക്ക് മഷ്ഫൂഇൻ ഇൻദഹു എന്ന് പറയാം. ഇന്നാളുടെ അടുത്ത് ശുപാർശ ചെയ്യപ്പെടുന്നത് ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത് അവന് മഷ്ഫൂഇൻ ലഹു എന്ന് പറയാം. മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഭാഷയിൽ പറഞ്ഞത്. അപ്പൊ അതാണ് ശുപാർശ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. ഇൻഷാല്ലാ പരലോകത്തിലെയും ദുനിയാവിലെയും ശുപാർശ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറയുന്നതാണ്. അപ്പോൾ അഷ്ഫാഅത്തു എന്നുള്ള വിഷയം ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും, ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ കൊണ്ടും ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. നാളെ പരലോകത്തിൽ ഷഫാഅത്ത് എന്നൊരു കാര്യമുണ്ട്. അതിലൊരു സംശയവുമില്ല. എന്നാൽ ചില ബിദഅത്തിന്റെ ആളുകൾ വിശ്വസിക്കുന്നില്ല ശുപാർശയുണ്ട് എന്നുള്ളത്. ചില ആളുകൾ അതിൽ സംശയിക്കുന്നുണ്ട്, ഷഫാഅത്ത് ഇല്ല എന്ന് വാദിക്കുന്ന ഖവാരിജികളെ പോലെ, മുഅ്തസിലിയാക്കളെ പോലെ. കാരണം അവരങ്ങനെ പറയാനുള്ള കാരണം, ഖവാരിജികളുടെയും മുഅ്തസിലിയാക്കളുടെയും വിശ്വാസപ്രകാരം വൻപാപം, ദുനിയാവിൽ വൻപാപം ചെയ്തിട്ടുള്ള ആളുകൾ നാളെ പരലോകത്തിൽ കാലാകാലം നരകത്തിലായിരിക്കും, അഥവാ കാഫിറാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവര് ശുപാർശ ചെയ്യപ്പെടൂല. കാരണം ചില ഹദീസുകളിൽ നമുക്ക് കാണാം, നരകത്തില് മുഅ്മിനീങ്ങളായിട്ട് പാപങ്ങൾ ചെയ്തു പോയ ആൾക്ക് ശുപാർശ ചെയ്ത് നരകത്തുനിന്ന് വരുമെന്നുള്ളത്. അപ്പൊ അതിന് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ വിശ്വാസത്തിനോട് എതിരാവുന്നത് കൊണ്ട് അവർ ഷഫാഅത്ത് എന്നൊരു കാര്യത്തെ തന്നെ അവർ നിഷേധിക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാല്ലാ എന്താണ് ഷഫാഅത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരാളുടെ അടുക്ക ശുപാർശ ചെയ്യുന്നതിനാണ് ഷഫാഅത്ത് എന്ന് പറയുക. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ ശുപാർശ ചെയ്യുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കൽ ഒരാൾ ശുപാർശ ചെയ്യണമെങ്കിൽ അതിന് ഷർത്തുകളുണ്ട്. ഷഫാഅത്തിന് പ്രധാനമായും രണ്ട് ഷർത്തുകൾ ഉലമാക്കൾ പറഞ്ഞിരുന്നുണ്ട്. ഒന്നാമത്തേത് അൽ ഇദ്നു മിനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള അനുവാദമുണ്ടായിരിക്കണം. അതായത് ഒരാൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യണമെങ്കിൽ അയാൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള അനുവാദമുണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആനിൽ കാണാം, മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹ്, ആരുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ അവന്റെ അനുവാദം ചെയ്യാൻ കൂടാതെ ചെയ്യാൻ ആരുണ്ട്? അതായത് അതിന്റെ മഫ്ഹൂം എന്താണ്? അനുവാദം കൂടിയിട്ടേ ശുപാർശ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊന്ന് വലാ തൻഫഉ ശഫാഅത്തു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹു, അല്ലാഹു തആല അനുവദിക്കാത്തവരുടെ ഒരാളുടെയും, അനുവദിച്ചിട്ടില്ലാത്ത ഒരാളുടെയും ശുപാർശ ഒരാൾക്കും ഉപകാരം ചെയ്യപ്പെടൂല. അപ്പൊ ഷഫാഅത്തിന്റെ നിബന്ധനകളിൽ, ഷർത്തുകളിൽ ഒന്നാമത്തേത് അള്ളാഹുവിന്റെ ഇതിനുണ്ടായിരിക്കണം. രണ്ടാമത്തേത് റിളാ, അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടായിരിക്കണം. അത് ഷഫീ, ശുപാർശ ചെയ്യുന്നവനും ഉണ്ടായിരിക്കണം, മഷ്ഫൂഉൻ ലഹു, ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത് അവനും ഉണ്ടായിരിക്കണം. ഈ രണ്ടുപേരെയും അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ടിരിക്കണമെന്നും അതും ഖുർആനിൽ നമുക്ക് തെളിവ് ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ യഷ്ഫഊന ഇല്ലാ ലിമനിർത്തള, അള്ളാഹു തആല തൃപ്തിപ്പെടാത്തവർക്ക് വേണ്ടി ഒരാൾക്കും ശുപാർശ ചെയ്യാൻ പറ്റൂല. ലാ തൻഫഉ ശഫാഅത്ത് ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വറദിയ ലഹു ഖൗല, അള്ളാഹു തആല അനുവദിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യാത്തവർക്ക് ഷഫാഅത്ത് ഉപകാരപ്പെടില്ല. അങ്ങനെ ഒരുപാട് ആയത്തുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മക്ക മുശ്രിക്കുകൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ പങ്കുചേർക്കുന്ന മക്ക മുശ്രിക്കൾ, അവർക്കുണ്ടായിരുന്ന വാദം, അവര് ഇബാദത്ത് ചെയ്യുന്ന ആ ആളുകൾ, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ സ്വാലിഹീങ്ങളുടെ ഖബറുകൾ, അവരുടെ രൂപമുണ്ടാക്കിയ വിഗ്രഹങ്ങൾ, ഈ ആളുകൾ നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ നടത്തുമെന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അതിന് അള്ളാഹുവിന്റെ അനുവാദമോ തൃപ്തിയോ ഒന്നും വേണ്ട, ഇവർ വിചാരിച്ചാൽ മതി ഞങ്ങൾക്ക് പറ്റും, അതായിരുന്നു അവരുടെ വാദമുണ്ടായിരുന്നത്. അപ്പോ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ നജ്മിൽ പറയുന്നുണ്ട്, അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത അസ്സാലിസത അൽഉഖ്ര, ലാത്തയും ഉസ്സയും മനാത്തയും അവർ ഇബാദത്ത് ചെയ്യുന്ന ഈ ആളുകളെ നിങ്ങൾ കണ്ടില്ലേ, എന്നിട്ട് അവരെ പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ എന്നി പറഞ്ഞു നോക്കിയില്ലേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല പറയാണ്, വകം മിൻ മലകിൻ ഫിസ്സമാവാതി ലാ തുഗ്നി ഷഫാഅത്തുഹും ഷൈഅ ഇല്ലാ മിൻ ബഅദി അയ്യദന അല്ലാഹ് ലിമൻ യശാഉ വയർളാ. ഭൂമിയിലുള്ള ഈ ആളുകളെ പറ്റി പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞു, വകം മിൻ മലകിൻ ഫിസ്സമാവാതി, എത്ര മലായിക്കത്തുകളുണ്ട് ആകാശത്ത്, അവരുടെ ശുപാർശ ഒരു ഉപകാരവും ചെയ്യൂല, ഒരു ഉപകാരം ചെയ്യൂല. ഇല്ലാ മിൻ ബഅദി അയ്യദന അല്ലാഹു ലിമൻ യശാഉ വയർളാ, അല്ലാഹു തആല അനുവദിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്താലല്ലാതെ. അപ്പൊ നാം പറഞ്ഞത് ഷഫാഅത്തിന്റെ രണ്ട് നിബന്ധനകൾ, ഒന്ന് ഇദൻ അള്ളാഹിന്റെ അനുമതി, രണ്ട് അള്ളാഹുവിന്റെ തൃപ്തി, അത് രണ്ടാൾക്കും വേണം. ഈ രണ്ടാക്കിയിട്ട് ചിലർ മൂന്ന് ഷർത്തുകൾ പറയാറുണ്ട്, അതായത് ഷഫീഉനും മഷ്ഫഉ ലഹുവിനും അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവണം. അള്ളാഹു തആല തൗഹീദ് ഉള്ളവരെ മാത്രമേ തൃപ്തിപ്പെടുകയും ചെയ്യുകയുള്ളൂ. ഇനി ഷഫാഅത്തിന്റെ ഇനങ്ങളാണ്, ഷഫാഅത്തിന്റെ ഇനങ്ങൾ. ഷഫാഅത്തിന്റെ ഇനങ്ങൾ രണ്ടെണ്ണമാണ്, രണ്ടെണ്ണമായിട്ട് ഉലമാക്കൾ വേർതിരിച്ചു കാണാം. വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള ആ ഷഫാഅത്തുകളുടെ രീതികളുടെ അടിസ്ഥാനത്തിൽ, അതിന്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ, ഷഫാഅത്തുൻ മൻഫിയത്തുൻ ഷഫാഅത്തുൻ മുസ്ബതത്തുൻ. ഷഫാഅത്തുൻ മൻഫിയത്തുൻ, നിരാകൃതമായ നിരാകരിക്കപ്പെട്ട ഷഫാഅത്ത്, ഷഫാഅത്തു മുസ്ബതത്തുൻ സ്ഥിരീകരിക്കപ്പെട്ട ഷഫാഅത്ത്, ഈ രണ്ടെണ്ണമുണ്ട്. കാര്യങ്ങൾ നമ്മുടെ നാടിന്റെ പ്രത്യേക സാഹചര്യത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും വളരെ വലിയ ഉപകാരം ചെയ്യും, നമ്മുടെ ദഅവത്തിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. അതിലൊന്നാമത്തേത് ഷഫാഅത്തുൽ മൻഫിയത്തു, അല്ലാഹു തആല നിരാകരിച്ച ഷഫാഅത്ത് എന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ മാ കാനത് തുത്ലബു മിൻ ഗൈറില്ലാഹി ഫീമാ ലാ യഖ്ദറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹുവിനു മാത്രം കഴിയുന്ന കാര്യത്തിൽ അല്ലാഹു അല്ലാത്തവരോട് ശുപാർശ തേടുക എന്നുള്ളത്, അല്ലാഹു അല്ലാത്തവരോട് ഷഫാഅത്ത് തേടുക എന്നുള്ളത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഇത് പറയുന്നതിന് മുമ്പ് ഷഫാഅത്തിന്റെ പരലോകത്തിലെയും ദുനിയാവിലെയും തമ്മിൽ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ദുനിയാവിൽ നമുക്കൊരു കാര്യം നേടിയെടുക്കാൻ, ഉദാഹരണത്തിന് ഒരു മന്ത്രിയുടെ അടുക്കൽ അല്ലെങ്കിൽ ഒരു രാജാവിന്റെ അടുക്കൽ നമുക്കൊരു ആവശ്യം നേടിയെടുക്കാൻ നാം ഒരു ശുപാർശകൻ അഥവാ ആ രാജാവിന്റെ അടുത്ത് സ്ഥാനമുള്ള അല്ലെങ്കിൽ മന്ത്രിയുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ കഴിവുള്ള ഒരാളെ സമീപിക്കുകയും അയാളുടെ ശുപാർശ വഴി നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ആ രാജാവ് മന്ത്രി എന്നുള്ള വ്യക്തി ഈ ഷഫാഅത്ത് ചെയ്യുന്ന ആളുടെ പരിചയം കൊണ്ടോ അല്ലെങ്കിൽ കഴിവ് കൊണ്ടോ ആ വ്യക്തിക്ക് ഉദ്ദേശം മാറ്റാം. അതായത് മന്ത്രിയുടെ ഉദ്ദേശം തീരുമാനം ഇയാളെ കൊണ്ട് ചിലപ്പോൾ മാറ്റിയെടുക്കാൻ പറ്റും ഇയാൾ വഴി, അങ്ങനെ ശുപാർശ നേടിയെടുക്കാം. പക്ഷേ ഇതേ ശുപാർശയാണ് അവർ അള്ളാഹുവിന്റെ അടുക്കൽ എന്ന് ധരിക്കുന്നത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലുള്ള ശുപാർശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിക്കുന്ന ആൾക്ക് അള്ളാഹു തആല ഒരു സ്ഥാനം കൊടുത്ത് ശുപാർശ ചെയ്യാൻ അനുവദിക്കുന്നു. പക്ഷേ ഈ ശുപാർശ ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനത്തെയോ ഉദ്ദേശത്തെയോ മാറ്റാൻ പറ്റില്ല. ആളുകൾ അധികവും മനസ്സിലാക്കി വെക്കുന്നത് ഇവിടുത്തെ ശുപാർശ പോലെയാണ് അവിടുത്തെ ശുപാർശ, അള്ളാഹ് എങ്ങനെ ഇവിടുത്തെ ആളുകളെ പോലെയാവുക. അതുകൊണ്ടാണ് ശിർക്ക് സ്ഥാപിക്കുന്ന ആളുകൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനും അള്ളാഹു അല്ലാത്തവരെ ഇടനിലക്കാരായി വെക്കുന്നതിനും ഷഫാഅത്ത് ഉപയോഗിക്കുകയും അതിനുപമയായിട്ട് ഈ ബസ്സിൽ പോകുന്ന പോലെയാണോ കാറിൽ പോകുന്നത് എന്നുള്ള നിലക്കുള്ള വാദങ്ങൾ ഉന്നയിക്കാറുള്ളത്. അവർ മനസ്സിലെന്താണ്, ഈ ശുപാർശ പോലെ തന്നെയാണ് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇൽമ്, അള്ളാഹു തആല ആരാണോ മഷ്ഫൂഉൻ ലഹു, ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത്, അവൻ സത്യസന്ധനാണോ കള്ളനാണോ എല്ലാം അള്ളാഹുവിന് അറിയാം. ദുനിയാവിൽ അറിയാൻ പറ്റുമോ? പറ്റൂല. ദുനിയാവിൽ ഈ ശുപാർശകന്റെ കഴിവ് വാക്ക് സാമർത്ഥ്യം കൊണ്ട് എന്തു നേടിയെടുക്കാൻ പറ്റും? പക്ഷെ അള്ളാഹു തആലയ്ക്ക് വ്യക്തമായ ഉദ്ദേശങ്ങളും തീരുമാനങ്ങളും ഉണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ പരലോകത്തുള്ള ശുപാർശയും ദുനിയാവിലുള്ള ശുപാർശയും രണ്ടും വ്യത്യസ്തമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല നിരാകരിച്ചിട്ടുള്ള ഖുർആനിലെ ആയത്തുകൾ നമുക്ക് കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖു മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അയ്യതിയ യൗമുൻ ലാ ബൈഉൻ വലാ ഖുല്ലതുൻ വലാ ഷഫാഅതുൻ വൽകാഫിറൂന ഹുമുദ് ളാലിമൂൻ. ഏ വിശ്വാസികളെ, നിങ്ങൾ ചെലവഴിച്ചു കൊള്ളുക, അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയതിൽ നിങ്ങൾ ചെലവഴിച്ചു കൊള്ളുക. എന്തിനു മുമ്പായിട്ട് ഒരു സുഹൃത്ത് ബന്ധമോ ഒരു കച്ചവടമോ ഒരു ശുപാർശകനോ ഒരു ഷഫാഅത്തോ ഒരു ശുപാർശയോ ഉപകാരപ്പെടാത്ത ദിവസത്തിന് മുമ്പ്? ഇവിടെ ശുപാർശ ഇല്ല എന്നാ പറയുന്നത്, ഉപകാരപ്പെടൂല. ഈ നിരാകരിച്ചത് ഏതാണ്? അഷഫാഅത്തുൽ മൻഫിയത്തു, അതായത് ഞാൻ ശുപാർശ ചെയ്യാൻ ഏൽപ്പിക്കുന്ന ആള് വഴി ഇയാളെ കൊണ്ട് എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ എന്റെ കാര്യം നേടിയെടുക്കാം എന്നുള്ള നിലക്ക് ഇയാളോട് ആവശ്യപ്പെടൽ അത് അള്ളാഹു തആല നിരാകരിച്ചിട്ടുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇല്ല, അങ്ങനെ ഒരു ഷഫാഅത്ത് നാളെ പരലോകത്തില്ല, അള്ളാഹു തആല തീരുമാനത്തെ മറികടക്കാൻ പറ്റില്ല. അത് ഇൻഷാഅല്ലാഹ് നമുക്ക് ഇത് വിശദീകരിക്കും. അത് രണ്ടാമത്തെ ഷഫാഅത്തുൽ മുസ്ബതതു, സ്ഥിരപ്പെട്ട ഷഫാഅത്ത്, അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ സ്ഥിരപ്പെടുത്തിയ ഷഫാഅത്ത് നാളെ പരലോകത്തുള്ളത്. അതെങ്ങനെയാണ്? അത് അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അള്ളാഹുവിനോട് ചോദിക്കുന്നത്. കാരണം ഈ ഒരു ശുപാർശകൻ ചെയ്യണമെങ്കിലും ശുപാർശ സ്വീകരിക്കപ്പെടണമെങ്കിലും അള്ളാഹു തആല അനുവാദം കൊടുക്കുകയും അള്ളാഹു തആല തൃപ്തിപ്പെടുകയും വേണം. അതുകൊണ്ട് തന്നെ ഷഫാഅത്തിന്റെ യഥാർത്ഥ ഉടമ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ഷഫാഅത്ത് ചെയ്യുന്ന ആൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം കൊടുക്കുന്ന ഒരു ഇക്റാം, ഒരു സ്ഥാനമാണ് ശുപാർശ ചെയ്യാനുള്ള അനുവാദം എന്നുള്ളത്. അതുവഴി മറ്റേ ആൾക്ക് കാരുണ്യം കാണിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, ആരുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ അനുവാദം കൂടാതെ ശുപാർശ ചെയ്യാൻ? ഈ ആയത്തിന്റെ മഫ്ഹൂം എന്താ നമുക്ക് മനസ്സിലാവുക? അള്ളാഹുവിന്റെ അടുക്കൽ അനുവാദത്തോടുകൂടി ശുപാർശ ചെയ്യാൻ പറ്റും. അപ്പൊ നാം പറഞ്ഞത് ഷഫാഅത്തിന്റെ രണ്ടിനങ്ങൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. ആളുകൾ ശിർക്ക് സ്ഥാപിക്കുന്നതും ശിർക്കിലേക്ക് എത്തുന്നതുമായ പ്രധാനമായപ്പെട്ട ഒരു വാദമാണ് ഷഫാഅത്ത് എന്നുള്ളത്. ആ ഷഫാഅത്തുൽ മൻഫിയത്തു, ആ ഷഫാഅത്തുൽ മുസ്ബതത്തു. ഷഫാഅത്തുൽ മൻഫിയത്തു പറഞ്ഞാൽ അള്ളാഹു തആല നിരാകരിച്ച അള്ളാഹു അല്ലാത്തവരോട് ഷഫാഅത്ത് തേടുക എന്നുള്ളത്. കാരണം അവരെ അധികാരത്തിൽപ്പെട്ട കാര്യമല്ല അത്. ഈ ആളുകൾ രണ്ട് തെറ്റാണ് ചെയ്യുന്നത്, രണ്ട് തെറ്റ്. ഒന്ന്, അള്ളാഹുവിന് മാത്രം അധികാരപ്പെട്ട ആ ഷഫാഅത്തിൽ അള്ളാഹ് അനുവാദം കൊടുത്ത മാത്രം നടക്കേണ്ട കാര്യത്തിൽ അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചു, അവർ ശിർക്ക് സംഭവിച്ചു. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളോട് തഷ്ബീഹ് ചെയ്തു, സാമ്യപ്പെടുത്തി. ദുനിയാവിലത്തെ ശുപാർശ പോലെയാണ് അവിടുത്തെ ശുപാർശ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആ സാമ്യപ്പെടുത്തി. രണ്ടും വലിയ അപകടങ്ങളാണ്. ആ രണ്ട് കാര്യങ്ങൾ അവരിൽ വന്നു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഖുർആനിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അമിത്തഖദു മിൻ ദൂനില്ലാഹി ശുഫഅ ഖുൽ അവലൗ കാനൂ ലാ യംലികൂന ഷൈഅൻ വലാ യഅഖിലൂൻ ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ ലഹു മുൽക്കു സമാവാതി വൽ അർദ്. അവർ കാണുന്നില്ലേ, അവർ ശുഫാക്കളാക്കി, അവർ ശുപാർശകരായിട്ട് സ്വീകരിച്ചിട്ട ആളുകൾ യാതൊന്നും അധികാരപ്പെടുത്തിയിട്ടില്ല എന്ന് അവർ കാണുന്നില്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്കാണ് എല്ലാ ഷഫാഅത്തും, എല്ലാം അള്ളാഹുവിന്റേതാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഈ വിഷയം മനസ്സിലാക്കാൻ വളരെ നല്ല രീതിയിൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ള വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുകയാണ്, ഫഅഖ്ബറ അന്ന ഷഫാഅത ലിമൻ ലഹു മുൽക്കു സമാവാതി വൽ അർദ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു, ആർക്കാണോ ആകാശ ഭൂമികളുടെ അധികാരമുള്ളത് അവനാണ് ഷഫാഅത്ത് ഉള്ളത്, അതായത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക്. വഹുവ അല്ലാഹു വഹ്ദ. എന്നിട്ട് പറയാണ്, ഫഹുവ അല്ലദീ യശ്ഫഉ ബിനഫ്സിഹി ഇലാ നഫ്സിഹി ലിയർഹമ അബ്ദഹ്. ഒരടിമക്ക് കാരുണ്യം ചൊരിയാൻ അള്ളാഹു തആല ബിനഫ്സിഹി ഇലാ നഫ്സി, തന്റെ നഫ്സ് കൊണ്ട് തന്റെ നഫ്സിനോട് ഷഫാഅത്ത് ചെയ്യുന്നു. ഫയഇദനഹു ലിമൻ യശാ വയശ്ഫഉ ഫീഹി. അങ്ങനെ ആരാ ശുപാർശ ചെയ്യുന്ന ആളുണ്ടല്ലോ, അയാൾക്ക് അല്ലാഹു തആല അനുവാദം കൊടുക്കുന്നു. ഫസാറത്ത് അശ്ഫാഅത്തു ഫിൽ ഹഖീഖത്തി ഇന്നമാ ഹിയ ലഹു. അങ്ങനെ യഥാർത്ഥത്തിൽ ആ ശുപാർശ അള്ളാഹുവിന്റെ തന്നെ ആവുന്നു. അതായത് അദ്ദേഹം പറയാണ്, അള്ളാഹു സ്വന്തം നഫ്സ് കൊണ്ട് സ്വന്തം നഫ്സിന് ഷഫാഅത്ത് ചെയ്യുന്നു, ഇന്ന ആൾക്ക് കാരണം ചെയ്യാൻ. അങ്ങനെ ശുപാർശ ചെയ്യാനുള്ളവന് അനുവാദം കൊടുക്കുന്നു. അപ്പൊ യഥാർത്ഥ ശുപാർശ ഷഫാഅത്ത് ആരൻ? അള്ളാഹു തആലയാണ്. വല്ലദീ യശ്ഫഉ ഇൻദഹു ഇന്നമാ യശ്ഫഉ ബിഇദ്നിഹി ലഹു വഅംരിഹി ബഅദ ഷഫാഅത്തിഹി സുബ്ഹാനഹു ഇലാ നഫ്സി. അപ്പൊ യഥാർത്ഥത്തിൽ ആ ശുപാർശ ചെയ്യുന്നവന് അനുവാദം കൊടുക്കുന്നു. അതെന്തിനു ശേഷമാണ്? അള്ളാഹു തആല സ്വയം ഷഫാഅത്ത് ചെയ്തതിന്. ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വഹിയ ഇറാദതുഹു, അത് അള്ളാഹുവിന്റെ ഇറാദത്താണ്. അള്ളാഹുവിന്റെ ഷഫാഅത്ത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അതായത് അള്ളാഹു സ്വയം ഉദ്ദേശിക്കലാണ്. അള്ളാഹുവിന്റെ ഉദ്ദേശമനുസരിച്ച് മാത്രമേ ആര് ശുപാർശ ചെയ്യണം, ആർക്ക് വേണ്ടി ശുപാർശ ചെയ്യണം, അവന്റെ ശുപാർശ അള്ളാഹു തആല അനുവാദം കൊടുക്കുക, പൂർണ്ണമായും അള്ളാഹുവിന്റെ ഇറാദത്തിൽപ്പെട്ടതാണ്. അതാണ് കുല്ലില്ലാഹി ഷഫാഅത്തു ജമീഅ, എല്ലാ ഷഫാഅത്തും അള്ളാഹുവിന്റേതാണ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ആളുകൾ ഇതിനെതിരായി ചെയ്യുന്ന ഷഫാഅത്തിൽ മൻഫിയത്ത് ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അള്ളാഹുവിന്റെ മാത്രം അധികാരത്തിൽപ്പെട്ട ഷഫാഅത്തിൽ അള്ളാഹു അല്ലാത്തവരോട് തേടിലാണ്. എനിക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യണമെന്ന് റസൂലിനോട് തേടുന്നവർ, ഔലിയാക്കളോട് തേടുന്നവർ, ഖബറിൽ കിടക്കുന്നവരോട് തേടുന്നവർ, അങ്ങനെ പല കാര്യങ്ങൾ തേടുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അത് ശിർക്കാണ്. അത് അള്ളാഹു തആലയിൽ പങ്കുചേർക്കലാണ്, അള്ളാഹു തആല അല്ലാത്തവരോട് ചോദിക്കലാണ്. അതുകൊണ്ട് സഹോദരനെ, അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമായി പറഞ്ഞതാണ്, വത്തഖു യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ വലാ യുഖ്ബലു മിൻഹാ അദ്ലുൻ വലാ തൻഫഉഹാ ഷഫാഅത്തുൻ വലാഹും യൻസറൂൻ. ഒരു ശുപാർശകന് ഉപകാരപ്പെടാത്ത, ആ സഹായം ചെയ്യപ്പെടാത്ത ആ ദിവസത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക അവർ രക്ഷപ്പെടണമെങ്കിൽ. അവിടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് മാത്രം രക്ഷ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഷഫാഅത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ ഞങ്ങൾ ശുപാർശ ചെയ്യപ്പെടുന്ന ആളുകളെ കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന ആളുകൾ വ്യക്തമായ ശിർക്കാണ് ചെയ്യുന്നത് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, അത് അള്ളാഹു തആല നിരാകരിച്ച ശിർക്കാണെന്ന് പറഞ്ഞിട്ടുള്ള ഗൗരവമേറിയ വിഷയമാണ്. അള്ളാഹു തആല ഉദ്ദേശിക്കുന്ന ആൾക്ക് അള്ളാഹു തആല കാരുണ്യം ചൊരിയാൻ ഉദ്ദേശിക്കുമ്പോൾ അവന് വേണ്ടി ശുപാർശ ചെയ്യാൻ ഒരാൾ അനുവാദം കൊടുക്കും. അത് ആ ശുപാർശകൻ അള്ളാഹുവിന്റെ അടുക്കലുള്ള ദറജയാണ്, സ്ഥാനമാണ്, ഇക്രാമാണ്. അങ്ങനെ വേണം നമ്മൾ ഷഫാഅത്തിനെ മനസ്സിലാക്കാൻ. ഇനി ഷഫാഅത്തുമായി ബന്ധപ്പെട്ട് ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നാം പറഞ്ഞല്ലോ. ദുനിയാവിൽ നമ്മൾ ചില ആവശ്യങ്ങൾക്ക് ഒരു ശുപാർശകനെ സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ദുനിയാവിലുണ്ടാവും. അതിന്റെ വിധി എന്താണ് എന്നുള്ളതാണ്. ഒരടിമക്ക് നമ്മൾ ഒരാളുടെ ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെടും, അവന് കഴിവുള്ളവനാണെങ്കിൽ, അതായത് നമ്മുടെ ജോലിയുടെ എന്തെങ്കിലും ആവശ്യം, അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രിയുടെ അടുത്ത് എന്തെങ്കിലും ആവശ്യം, അത് നമ്മൾ ഒരാൾ വഴി നോക്കുമ്പോൾ അയാൾക്ക് അതിനുള്ള കഴിവും അധികാരവും ഒക്കെ ഉണ്ടെങ്കിൽ അത് ജായിസാണ്. പക്ഷെ അതിന് രണ്ട് ഷർത്തുണ്ട്. ഒന്ന്, അനുവദിക്കപ്പെട്ട കാര്യങ്ങളിലായിരിക്കണം. ദുനിയാവുമായി ബന്ധപ്പെട്ട ശുപാർശ അനുവദിക്കപ്പെട്ട ഹറാമായ കാര്യത്തിനാവരുത്. രണ്ടാമത്തേത്, ഒരുത്തന്റെ കൽബ് ഒരിക്കലും ഇവന്റെ മേലെ പിന്നെ എഴുത്തിമാറി ചെയ്യാൻ പാടില്ല. കാര്യം ഒരു ദോഷം വരുത്താൻ, ദോഷം ഒഴിവാക്കാനോ നന്മ വരുത്താനോ ആർക്ക് മാത്രമേ കഴിയുള്ളൂ? അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഇവൻ വഴിന്റെ കാര്യം നടക്കുന്ന രീതിയിൽ കൽബിൽ ഇഹ്തിമാദ് അവനെ ആശ്രയിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് ഈ രണ്ട് നിബന്ധനകൾ പാലിച്ചാൽ. രണ്ടാമത്തെ ഒരു തരത്തിൽ ദുനിയാവുമായി ബന്ധപ്പെട്ടത് അടിമയ്ക്ക് കഴിയാത്ത കാര്യങ്ങൾ, അടിമയുടെ കഴിവിലില്ലാത്ത കാര്യങ്ങൾ, ഉദാഹരണപ്പെട്ട് മരണപ്പെട്ടു പോയ ഖബറിൽ കിടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ചില ഔലിയാക്കളായിരിക്കുന്ന ആളുകൾ, അവർക്ക് കഴിവില്ലാത്ത പാപം പുറത്തു കിട്ടാൻ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യത്തിന് അവരോട് പോയിട്ട് ആവശ്യപ്പെടുന്ന അവസ്ഥ, വല്ലാഹി അത് ഷിർക്കാണ്. അത് ഗൗരവമുള്ളത് ഖബറിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഷഫാഅത്ത് പോയി തേടുന്ന അവസ്ഥ, എനിക്ക് ഇന്ന ഓഫീസിലൊരു ജോലി വേണം അതുകൊണ്ട് ഇന്ന ശുപാർശ ചെയ്യണമെന്ന് ഖബറിൽ കിടക്കുന്ന ഒരാളെടുത്ത് പ്രാർത്ഥിച്ച് എന്താ കാര്യം? അത് ഷിർക്കാണ്. അല്ലാഹു തആല പറഞ്ഞു ആ മുശ്രിക്കുകൾ അവർ ഏത് കാലത്തും, സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഉമ്മത്തിൽ മനുഷ്യരിൽ ഷിർക്കിന്റെ ഉത്ഭവം രണ്ട് വഴികളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തേത് നൂഹ് നബി അലൈഹിസ്സലാം ആദ്യമായി മനുഷ്യരിൽ ഷിർക്ക് സംഭവിച്ചത് എങ്ങനെ സംഭവിച്ചു? പാപം ചെയ്ത് 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 ഹൃദയം ശഹവത്ത് കൊണ്ട് മൂടിപ്പോയ ആളുകളിൽ ഷെയ്ത്വാൻ അവരിൽ മരണപ്പെട്ടു പോയ മുൻഗാമികളായ സ്വാലിഹികളുടെ ഖബറ് കാണിച്ചു കൊടുത്ത് ഇവര് നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവരാണ്, ഇവര് വഴി നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാമെന്ന് പറഞ്ഞ് അവരെ തൃപ്തി നേടാൻ വേണ്ടി അവരെ ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കി. രണ്ടാമത്തെ അവസ്ഥ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ടായത് റൂഹാനിയായിട്ടുള്ള അഥവാ ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് ഭൂമിയിൽ ചില സ്വാധീനങ്ങൾ ഉണ്ടെന്നും അവരെ ഇബാദത്ത് ചെയ്താൽ നമ്മുടെ ആവശ്യങ്ങൾ നടക്കുമെന്നുള്ള നിലയ്ക്ക് അവരെ ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥ. ഈ രണ്ട് കാരണങ്ങളാണ് ഷിർക്കിന്റെ ഉത്ഭവമായി നമ്മൾ ഇന്ന് കാണുന്നതിന്റെയൊക്കെ അടിസ്ഥാനം കാണുന്നത്. അപ്പൊ മക്ക മുശ്രീക്കുകളും ഇന്ന് ഷിർക്ക് മുസ്ലിം ആയിക്കൊണ്ട് തന്നെ ഷിർക്കിനെ സ്ഥാപിക്കുന്ന ആളുകളും അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ മരിച്ചുപോയവർ, ഖബറിൽ കിടക്കുന്നവർ, അവർ അള്ളാഹുവിന്റെ അടുത്ത് ഞങ്ങൾ ശുപാർശകരാണ്. അതുപോലെ വമാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബുനാ യുഖരിബുനാ ഇലല്ലാഹി സുൽഫാ, മക്കാ മുശ്രിക്കുകൾ പറഞ്ഞത് ഇവരെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹുവിലേക്ക് അടുപ്പിച്ചിട്ടാണ്. ഇവര് മഴ പെയ്യിക്കുന്നോ, ഇവര് പിന്നെ കാറ്റടിപ്പിക്കുന്നോ, ഇവര് കുട്ടികളെ ഇതാക്കുന്നോ, ചെടി മുളപ്പിക്കുന്ന വിശ്വാസത്തിലൊന്നല്ല അവർ പറഞ്ഞിരുന്ന വാക്കാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷഫാഅത്തിന്റെ ഷിർക്കിയായ വശം ഇതാണ്, ഇതിന്റെ യാഥാർത്ഥ്യമായ മുസ്ബത്തതായ വശം ഇതാണ്. ഇനി അഷഫാഅത്തുൽ മുസ്ബത്തതു, സ്ഥിരപ്പെട്ട ഷഫാഅത്ത് അത് ഏതൊക്കെയാണ് എന്നുള്ള ഇത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഷഫീഅായി നിയോഗിക്കുമ്പോൾ ആ ഷഫാഅത്തിൽ ഉൾപ്പെടാൻ അത് ഏതൊക്കെയാണെന്ന് പഠിക്കലും അത് ജീവിതത്തിൽ അത് ലഭിക്കാനുള്ള മാർഗം നമ്മൾ കണ്ടെത്തലും അതിനുള്ള അമാലുകൾ ചെയ്യുകയും അതിങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ പ്രവാചകന്റെ ശുപാർശ വഴിയും അതുപോലെ മറ്റു മുഅ്മിനീങ്ങളുടെ ശുഹദാക്കളുടെ ഓരോ നമുക്ക് ഇൻഷാല്ലാ പറയാം അത് ലഭിക്കാനുള്ള കർമ്മങ്ങൾ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത്. അപ്പൊ ഷഫാഅത്തുൽ മുസ്ബത്തത്ത്, സ്ഥിരപ്പെട്ട ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഷഫാഅത്ത്, അത് രണ്ടിനങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് അഷഫാഅത്തുൽ ഖാസ, രണ്ട് അഷഫാഅത്തുൽ ആമ്മ, വ്യക്തി പ്രത്യേകമായിട്ടുള്ളതും പൊതുവായിട്ടുള്ളതും. അഷഫാഅത്തുൽ ഖാസ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ടുള്ള ഷഫാഅത്ത്. അഷഫാഅത്തുൽ ആമ്മ എന്ന് പറഞ്ഞാൽ റസൂലല്ലാത്ത പ്രവാചകൻ ഒഴികെയുള്ള നബിമാർക്കും മലായിക്കത്തുകൾക്കും മുഅ്മിനീങ്ങൾക്കും എല്ലാമുള്ള പൊതുവായിട്ടുള്ള ഷഫാഅത്ത്. അപ്പൊ ഒന്നാമത്തേത് ഷഫാഅത്തുൽ ഖാസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ടുള്ളത്. അതിൽ ഏറ്റവും ശ്രേഷ്ഠവും മഹത്തരവും ഉന്നതവുമായിട്ടുള്ള ഷഫാഅത്താണ് അഷഫാഅത്തുൽ ഉദുമ. ഷഫാഅത്തുൽ ഉദുമ ഏറ്റവും ഉന്നതമായ മഹത്വമേറിയ ഷഫാഅത്ത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫില ലക അസ അയബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. രാത്രി നമസ്കാരത്തിന്റെ മഹത്വം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രാത്രി നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് അല്ലാഹു തആല നിന്നെ നിങ്ങളെ മഖാമൻ മഹ്മൂദ. മഖാമൻ മഹ്മൂദ ഏറ്റവും ഒരു വലിയ സ്ഥാനമാണ് നമ്മുടെ പരലോകത്തെ, അതാണ് ഷഫാഅത്തുൽ ഉലമയുടെ സ്ഥാനം, ആ സ്ഥാനത്തേക്ക് നയിച്ചേക്കാമെന്ന് ഷഫാഅത്തുൽ ഉലുമ നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞതായിട്ട് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു അന സയ്യിദുൻ നാസ് യൗമുൽ ഖിയാമ, ഞാനാണ് ജനങ്ങളുടെ നേതാവ്, യൗമുൽ ഖിയാമ ജനങ്ങളുടെ നേതാവ് ഞാനായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് അറിയോ എന്ന് ചോദിച്ചു. എന്നിട്ട് പറയാണ് യജ്മഉല്ലാഹു അന്നാസ അല്ലവ്വലീന വല്ലാഖിറീന ഫീ സഈദിൻ വാഹിദിൻ യസ്മഉഹുമു ദാഇ വയൻഫദുഹുൽ ബസർ. അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ പരലോകത്ത് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടും. ഒരാള് വിളിച്ചു പറഞ്ഞാൽ എല്ലാവരും കേൾക്കുന്ന അവസ്ഥയിൽ, ഒരു നോട്ടം നോക്കിയാൽ എല്ലാവരെയും കാണുന്ന രീതിയിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. അങ്ങനെ സൂര്യൻ ആ ജനങ്ങളുടെ അടുത്തെത്തിയ അവസ്ഥയിലായിരിക്കും. അവർക്ക് സഹിക്കാനും താങ്ങാനും പറ്റാവുന്നതിനേക്കാൾ വലിയ വിഷമത്തിലും ബുദ്ധിമുട്ടിലായിരിക്കും ജനങ്ങൾ. അങ്ങനെ അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കും, അലാ തറവുന മഖദ്ബലക്കും അലാ തംബുറൂന മയ്യഷ്ഫഅലക്കും ഇലാ റബ്ബിക്കും. നമ്മുടെ അവസ്ഥ കണ്ടില്ലേ ജനങ്ങൾ, പരസ്പരം നമ്മുടെ അവസ്ഥ കണ്ടില്ലേ. നമ്മുടെ റബ്ബിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ ആരാ നമുക്ക് കിട്ടുക എന്ന് പറയും. അങ്ങനെ ചിലവർ പറയും ആദം നബി ഉണ്ട് അവിടെ, നമ്മുടെ ഉപ്പയായ ആദം നബി ഉണ്ട് പറയും. അങ്ങനെ അവർ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് എത്തും. എന്നിട്ട് അവർ പറയും അൻത അബുൽ ബഷർ ഖലഖക്കല്ലാഹു ബിയദി വനഫഖ ഫീക മിൻ റൂഹി വഅമറൽ മലായികത്തു ഫസജദു ലക് ഇഷ്ഫഅ ലനാ ഇലാ റബ്ബിക് അലാ തറാ ഇലാ മാ നഹ്നു ഫീഹി അലൈഹി സ്സലാം. അതായത് അൻത അബുൽ ബഷർ, നിങ്ങൾ എല്ലാ ജനങ്ങളുടെയും ഉപ്പയാണ്. അതുപോലെ അള്ളാഹു തആല നിങ്ങളെ കൈകൊണ്ട് സൃഷ്ടിച്ചു, അവന്റെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ചു, അവന്റെ റൂഹിൽ നിന്ന് ഊതി ആ മലായിക്കത്തോട് നിങ്ങൾ സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ, ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷഫാഅത്ത് ചെയ്യണമെന്ന് പറയും. അപ്പൊ ആദം നബി അലൈഹിസ്സലാം മറുപടി പറയും ഇന്ന റബ്ബി ഖദ് ഗളിബൽ യൗമ ഗളബൻ ലം യഗളബ് ഖബ്ലഹു മിസ്ല. അതായത് അള്ളാഹു തആല വലിയ കോപത്തിലാണെന്ന്, ഇതേപോലെ മുൻപ് കോപിച്ചിട്ടില്ല, ഇനി കോപിക്കുകയുമില്ല, വല്ലാത്ത അവസ്ഥയിലാണ്. എന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഒരു വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുത് എന്ന് പിന്നെ നഹ ചെയ്താണ്, നിരോധിച്ചതാണ്, പക്ഷെ ഞാനത് ചെയ്തിട്ടുണ്ട്. നഫ്സി 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 എന്റെ നഫ്സ് എന്റെ നഫ്സ് ഇദ്ഹബു ഇലാ ഗൈരി, നിങ്ങൾ വേറെ ആരെങ്കിലും പോയിക്കോ. എന്നിട്ട് പറയും ഇദ്ഹബു ഇലാ നൂഹ്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പോയിക്കോളാൻ പറയും. അങ്ങനെ അവർ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് എത്തും. എന്നിട്ട് പറയും യാ നൂഹ് إنك أنت أول الرسل إلى أهل الأرض وقد سماك الله عبدا شكورا اشفع لنا إلى ربك. നിങ്ങളെ ഒന്നാമത്തെ റസൂലാണ് ഭൂമിയിൽ, അബദൻ ഷക്കൂറ എന്ന് നന്ദിയുള്ള അടിമ എന്ന് അള്ളാഹ് പറഞ്ഞതാണ്. ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോടൊന്ന് ശുപാർശ ചെയ്യണം എന്ന് പറയും. ഞങ്ങളെ അവസ്ഥ കണ്ടില്ലേ. അപ്പൊ പറയും അതേ ആദം നബി അലൈഹി ഇസ്ലാം പറഞ്ഞ അതേ വാക്ക് പറയും, അള്ളാഹ് വലിയ കോപത്തിലാണ് എന്ന് വേറെ ഒന്നും കോപിക്കാത്ത പോലെ. എന്റെ ദുആ, എനിക്ക് അള്ളാഹു തആല അനുവദിച്ച ദുആ, ഞാൻ എന്റെ ഉമ്മത്തിനെതിരെ പ്രാർത്ഥിച്ചാണ്, അതിന് എന്നെ എന്താ ചെയ്യുന്നു പേടിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നഫ്സി 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 എന്റെ നഫ്സ് എന്റെ നഫ്സ് ഇദ്ഹബു ഇലാ ഗൈരി ഇദ്ഹബു ഇലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് പോകാൻ പറയും. അങ്ങനെ ആളുകൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ എത്തും. എന്നിട്ട് പറഞ്ഞു അൻത നബിയുല്ലാഹ വ ഖലീലു മിൻ അഹ്ലിൽ അർദ്, നിങ്ങൾ അള്ളാഹിന്റെ നബിയും അള്ളാഹിന്റെ ഖലീലുമാണ് ഭൂമിയിൽ, ഇഷ്ഫഅ ലനാ ഇലാ റബ്ബിക്, ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ നടത്തണം എന്ന് പറയും. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയും അതേപോലെ അള്ളാഹ് ഭയങ്കര കോപത്തിലാണ്, വൈനി ഖദ് കുന്തു കദബ്തു സലാസ കദിബാത്, ഞാൻ മൂന്നവണ കളവ് പറയണ്ട, കളവാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകൾ ഇബ്രാഹിം നബിയുടെ ചരിത്രം കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നഫ്സി 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 എന്നെ അള്ളാഹ് എന്താ ചെയ്യാൻ നിൽക്കറില്ല, ഞാൻ എന്റെ നഫ്സിന്റെ ഇദ്ഹബു ഇലാ ഗൈരി ഇദ്ഹബു ഇലാ മൂസ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ പോകാൻ പറയും. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ വന്ന് ജനങ്ങൾ പറയും, സഹോദരങ്ങളെ ഇത് നാളെ പരലോകത്ത് നമ്മൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഈ പറയണത്, പരലോകത്ത് എല്ലാവരും നിൽക്കുമ്പോണ്ടാവുന്ന അവസ്ഥയാണ് ഈ പറയണത്. എന്നിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറയും അൻത റസൂലുള്ളാഹ് ഫദ്ദലക്കല്ലാഹു ബിറിസാലതി വബികലാമിഹി അലന്നാസ് ഇഷ്ഫഅ ലനാ ഇലാ റബ്ബിക്, നിങ്ങൾ അള്ളാഹ് നിങ്ങളെ റിസാലത്ത് കൊണ്ട് ഉദാര്യം ചെയ്താണ്, അള്ളാഹിനോട് സംസാരിച്ചാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ നടത്തണം. മൂസാ നബി അലൈഹി ഇസ്ലാം പറയും ഞാന് ഒരാളെ കൊന്നിട്ടുണ്ട്, അള്ളാഹ് കൊല്ലാൻ പറയാത്ത ഒരാളെ എന്റെ അബദ്ധം കൊണ്ട് കൊന്നിട്ടുണ്ട്, അതിന് എന്നെ എന്ത് ചെയ്യുന്നു പേടിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നഫ്സി 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 എന്ന് പറയും. ഈസ ബിൻ മറിയത്തിന്റെ അടുത്തേക്ക് പോയി കാണാൻ പറയും. അങ്ങനെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്ക് പോവും. അൻത പിന്നെ അൻത റസൂലുള്ളാഹ് വ കലിമത്തുഹു അൽഖാഹ ഇലാ മറിയം വ റൂഹം മിൻഹു വ കല്ലംതനാസ ഫിൽ മഹ്ദി സബിയ, അള്ളാഹിന്റെ കലിമത്താണ്, അള്ളാഹിന്റെ റൂഹായിട്ട് മറിയം ബീവിയുടെ ഗർഭപാത്രത്തിൽ ഇട്ടതാണ്, നിങ്ങൾ തൊട്ടില്ല അള്ളാഹ് ജനങ്ങളോട് സംസാരിച്ചതാണ്, ഞങ്ങൾക്ക് വേണ്ടി ഷഫാഅത്ത് നടത്തണം പറയും. ഈസാ നബി അലൈഹി ഇസ്ലാം അതുപോലെ പറയും, അള്ളാഹ് ഭയങ്കര കോപത്തിലാണ്, എനിക്ക് പറ്റൂല, നഫ്സി നഫ്സി ഇദ്ഹബു ഇലാ മുഹമ്മദ്, മുഹമ്മദ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് പോകാൻ പറയും. അങ്ങനെ ജനങ്ങൾ മുഹമ്മദ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലെത്തും. എന്നിട്ട് പറയും യാ മുഹമ്മദ് അൻത റസൂലുള്ളാഹ് വ ഖാതിമുൽ അംബിയാ വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വ മാ തഅഖർ ഇഷ്ഫഅ ലനാ ഇലാ റബ്ബിക. ഹേ മുഹമ്മദ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, ഖാതിമുൻ നബിയാണ്, നിങ്ങളുടെ മുൻകഴിഞ്ഞതും വരാൻ പോകുന്ന എല്ലാ പാപങ്ങളും അല്ലാഹു തആല പൊറുത്തു തന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണമെന്ന് പറയും. അങ്ങനെ മുഹമ്മദ് നബി അലൈഹി സ്സലാം അവിടെ നിന്ന് മാറി അർശിന്റെ ചുവട്ടിൽ വരും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല മുമ്പിൽ സുജൂദിൽ വരും അർശിന് താഴെ. അള്ളാഹു തആല ഇതുവരെ ഒരാൾക്കും പഠിപ്പിക്കാത്ത രീതിയിലുള്ള ഹംദുകളും അള്ളാഹുവിന്റെ തസ്ബീഹുകളും സനാഹുകളും അള്ളാഹുവിനെ മഹത്വപ്പെടുത്താനും സ്തുതിക്കാനുമുള്ള വാക്കുകൾ അപ്പോൾ മുഹമ്മദ് നബി അലൈഹി ഇസ്ലാമിന് പഠിപ്പിച്ചു കൊടുക്കും. മുഹമ്മദ് നബി അലൈഹി ഇസ്ലാം അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. അങ്ങനെ ആ സമയത്ത് അള്ളാഹു തആല മുഹമ്മദ് നബിയെ വിളിക്കും, യാ മുഹമ്മദ് ഇർഫ റസ്ക്, ഏ മുഹമ്മദ് നിന്റെ തല ഉയർത്തിക്കൊള്ളുക. നീ ചോദിച്ചോ, നിങ്ങൾക്ക് ചോദ്യം ഉത്തരം ചെയ്യപ്പെടും. വഷ്ഫ തുഷഫ, ഷഫാഅത്ത് ചെയ്യുകയോ ശുപാർശ ചെയ്യപ്പെടും. ഫർഫ റൈസ, അങ്ങനെ റസൂല ഫർഫ റൈസി, അങ്ങനെ ഞാൻ എന്റെ തല ഉയർത്തും. ഫഖൂൽ, എന്നിട്ട് ഞാൻ പറയും, ഉമ്മത്തി യാ റബ്ബി, ഉമ്മത്തി യാ റബ്ബി, ഹേ അല്ലാഹ്, എന്റെ ഉമ്മത്ത്, എന്റെ ഉമ്മത്ത്. ഇതാണ് ഷഫാഅത്തുൽ ഉലമ. മറ്റെല്ലാ പ്രവാചകന്മാരും മറ്റെല്ലാവരും കൈമലർത്തുന്ന സമയത്ത് ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് ആ സൂര്യന്റെ ചൂടിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആ ഉമ്മത്തിനെ ശുപാർശ, വിചാരണ ഒന്ന് തുടങ്ങാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വതആല നടത്തുന്ന ശുപാർശയാണ് അഷ്ഷഫാഅത്തുൽ ഉലമ. ഇത് നമ്മുടെ നേതാവായ നമ്മുടെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ളതാണ്, മാത്രമുള്ളത്. അല്ലാഹു തആല അത് നമുക്ക് ലഭിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഉമ്മത്തിൽ നമ്മളെ മരിപ്പിക്കുകയും നമ്മളെ ആ റസൂലിന്റെ ഉമ്മത്തായിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അപ്പോ ഒന്നാമത്തെ ഷഫാഅത്ത് ഷഫാഅത്തുൽ ഉലമ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. രണ്ടാമത്തെ ഷഫാഅത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ടുള്ളത് നാളെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകൾ, സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള ഷഫാഅത്ത്, സ്വർഗാവകാശികളായിട്ട് എത്തുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ആതിയ ബാബൽ ജന്നതി യൗമൽ ഖിയാമ ഫഅസ്തഫ്തഹ്, ഞാൻ നാളെ സ്വർഗത്തിന്റെ വാതിലിന് മുമ്പിലെത്തും, അതിനത് തുറക്കാൻ ആവശ്യപ്പെടും. ഫയഖൂലുൽ ഖാദിനു മൻ അൻത, അതിന്റെ കാവൽക്കാരൻ ചോദിക്കും, നീ ആരാണെന്ന് ചോദിക്കും. ഫഖൂൽ, അപ്പൊ ഞാൻ പറയും, മുഹമ്മദ്, മുഹമ്മദ് ആണ് എന്ന് പറയും. ഫയഖൂൽ ബിക ഉമിർതു ലാ അഫ്തഹ് ലി അഹദിൻ ഖബലക, എന്നോട് കൽപ്പിക്കപ്പെട്ടിരുന്നു നിങ്ങൾക്ക് വേണ്ടി അല്ലാതെ വേറൊരാൾക്ക് മുമ്പ് തുറന്നു കൊടുക്കരുത്. അതായത് ആദ്യമായി സ്വർഗത്തിന്റെ കതക് തുറക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കതക് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ആ ശുപാർശ, അതിനാണ് രണ്ടാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമായിട്ടുള്ളത് സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ. ഇനി മൂന്നാമത്തേത് പ്രവാചകന് മാത്രമായിട്ടുള്ളത് ഈ ഉമ്മത്തിൽപ്പെട്ട 70,000 പേരെ ഒരു വിചാരണയും ഒന്നുമില്ലാതെ ഷഫാഅത്തിലൂടെ സ്വർഗത്തിൽ കടത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുവാദമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഹദീസിന്റെ തന്നെ ബാക്കിയിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല ഉമ്മത്തി യാ റബ്ബി എന്ന് പറയുമ്പോൾ അല്ലാഹു തആല പറയും, യാ മുഹമ്മദ്, യാ മുഹമ്മദ്, ادخل من امتك من لا حساب عليهم من الباب الايمن من ابواب الجنه, നിന്റെ ഉമ്മത്തിൽ വെച്ചപ്പെട്ട 70,000 പേരെ സ്വർഗ്ഗത്തിന്റെ വലതു കവാടത്തിലൂടെ നീ പ്രവേശിച്ചുകൊള്ളുക, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചുകൊള്ളുക, കടത്തിക്കൊള്ളുക. ഒരു വിചാരണ ഇല്ലാതെ 70,000 പേർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ മുഖേന സ്വർഗ്ഗത്തിൽ കടക്കാൻ സാധിക്കും. എന്നിട്ട് റസൂലുള്ള ഓരോ സ്വർഗത്തിന്റെ കവാടത്തിന്റെ വ്യത്യാസം പറയാം. മക്ക മുതൽ ബസ്ര വരെ അകത്ത് വളരെ വിശാലമായ കവാടങ്ങളായിരിക്കും ആ സ്വർഗത്തിന്. അല്ലാഹു തആല ആ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരിൽ നാം ഓരോരുത്തരും ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ മൂന്നാമത്തെ ഷഫാഅത്ത്. ഇനി നാലാമത്തേത്, നമ്മൾ പറഞ്ഞ ഷഫാഅത്തിന്റെ ഷർത്തുണ്ടല്ലോ, ഇതിന് അള്ളാഹിന്റെ അനുവാദം തൃപ്തിയും ഒരേ ഒരാളുടെ വിഷയത്തിൽ മാത്രം വ്യത്യാസമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശുപാർശ, അതിൽ മഷ്ഫൂഉൻ ലഹുവിന്, ആർക്കാണോ ശുപാർശ ചെയ്യപ്പെടുന്നത് അവനെ അള്ളാഹു തആല തൃപ്തിപ്പെടൂല, ഒരാൾക്ക് മാത്രം ആ ശുപാർശ ഉണ്ട്. അതാർക്കാണെന്നറിയോ? അബൂ ത്വാലിബിനുള്ളത്. അബൂ ത്വാലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവേൻ, കാഫിറായി മരണപ്പെട്ടവൻ, അള്ളാഹു തആല തൃപ്തിപ്പെട്ടിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അബൂ ത്വാലിബ് ചെയ്തു കൊടുത്ത സേവനങ്ങളുടെയും ആ സ്നേഹത്തിന്റെയും പകരമായിട്ട് ഒരു ചെറിയ ശുപാർശക്ക് റസൂലിന് അനുവാദമുണ്ട്. നരകത്തിന് രക്ഷപ്പെടുന്നില്ല, നരകത്തിലെ ശിക്ഷ ഒന്ന് കുറച്ചു കൊടുക്കാൻ. ഒരിക്കൽ سعن سعيد الخدري رضي الله عنه قال انه سمع النبي صلى الله عليه وسلم وذكر عنده عمه ذكر رسول الله صلى الله عليه وسلم അടുക്കൽ അബൂ താലിബിനെ പറ്റി പറഞ്ഞു. അബൂ താലിബ് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ റസൂൽ എങ്ങനെയെങ്കിലും ഉപകാരപ്പെടുമോ എന്നുള്ളത് ചോദിച്ച് വേറെ രൂപത്തിൽ കാണാം. അങ്ങനെ ചോദിച്ചപ്പോൾ റസൂൽ അലൈഹി സ്വലം പറഞ്ഞു, ലഅല്ലഹു തൻഫഉഹു ഷഫാഅതി യൗമൽ ഖിയാമ, ആ അബൂ താലിബിന് എന്റെ ഷഫാഅത്ത് നാളെ ഉപകാരപ്പെട്ടേക്കാം. ഫയുജഅലു ഫീ ലഹ്ദാഹി മിനൻ നാരി യബ്ലുഗു ഖഅബൈഹി, നാളെ നരകത്തിന്റെ ഒരു ചെറിയ സ്ഥലത്തായിരിക്കും അബൂ താലിബിനെ ആ തീ ആ ഞെരിയാണി വരെ ഉണ്ടായിരിക്ക, കാലിന്റെ ഞെരിയാണി വരെ. യഗലി മിൻ ഹുദിമാഹു, അതുകൊണ്ട് അബൂ താലിബിന്റെ തലച്ചോറ് തലച്ചു മറിയുന്ന അവസ്ഥ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ആളാരാ? വേറെ ഹദീസിൽ കാണാം, തീയിന്റെ ചെരുപ്പായിരിക്കും. അതുകൊണ്ട് അവന്റെ തലച്ചോറ് വരെ തുറക്കും. അവൻ വിചാരിക്കെന്താണെന്നറിയോ, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്ന ആൾ ഞാനായിരിക്കുമെന്ന നരകത്തിലെ വിശ്വാസം ഉണ്ടാവുക, വിചാരം ഉണ്ടാവുക. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കണോന്റെ വിചാരം എന്തായിരിക്കും? ഏറ്റവും വലിയ ശിക്ഷ ഞാനാണ് അനുഭവിക്കുന്നത്. സ്വർഗത്തിന്റെ ഏറ്റവും ചെറിയ സുഖം അനുഭവിക്കുന്നതിന്റെ വിചാരം എന്തായിരിക്കും? സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം എനിക്കാണ്, ഏറ്റവും ചെറിയ ശിക്ഷ. പക്ഷെ അത് തന്നെ ആ തീ കൊണ്ട് തലച്ചോറ് തിളക്കുന്ന ശിക്ഷയായിരിക്കും. അതൊന്ന് കുറച്ച് കിട്ടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമുള്ള അബൂ താലിബിനുള്ള ഒരു ശഫാഅത്ത്. ഈ പറഞ്ഞ നാലെണ്ണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമുള്ളതാണ്, വേറൊരാൾക്കുമില്ല. അതേസമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അതുപോലെ മറ്റുള്ള നബിമാർക്കും മുഅ്മിനീങ്ങൾക്കുമുള്ള പൊതുവായിട്ടുള്ള ഷഫാഅത്തുകൾ, ഷഫാഅത്തുൽ ആമ്മ, അത് കുറച്ചെണ്ണമുണ്ട്. അതിലൊന്നാണ് അഷഫാഅത്തിൽ ഉനാസിൻ ഖദ് ദഖലു നാറ ഐ യഖ്റുജു മിൻഹാ, നരകത്തിൽ പ്രവേശിക്കപ്പെട്ട മുഅ്മിനീങ്ങളായിരിക്കും, പക്ഷെ അവർ ചെയ്ത പാപങ്ങൾ കാരണത്താൽ നരകത്തിൽ കിടന്ന ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് മുഅ്മിനീങ്ങൾ ശുപാർശ നടത്തുന്ന ഒരവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫവല്ലദീ നഫ്സി ബിയദിഹി മാ മിൻകും മിൻ അഹദിൻ ബിഅശദ്ദ മുനാശിദത്തിൻ ലില്ലാഹി ഫി ഇസ്തിഖ്സാഇൽ ഹഖ് മിനൽ മുഅ്മിനീന ലില്ലാഹ് യൗമൽ ഖിയാമത്തി ലിഇഖ്വാനിഹിം അല്ലദീന ഫിന്നാർ, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല നാളെ പരലോകത്ത് തന്റെ സഹോദരങ്ങളായ മുഅ്മിനീങ്ങൾ നരകത്തിൽ കിടക്കുമ്പോൾ അവരുടെ നരകത്തിൽ കിടന്ന തങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് അള്ളാഹുവിനോട് അന്വേഷിച്ച് ചോദിച്ചുകൊണ്ടല്ലാതെ ഒരാളുണ്ടാവൂല എന്ന് പറയാ. എന്നിട്ട് പറയാണ്, അവിടുന്ന് പറയും, അവിടുന്ന് മുഅ്മിനീങ്ങൾ പറയും, റബ്ബന അയാള് റബ്ബെ കാനു യസൂമൂന മഅന വയുസല്ലൂന വയഹജ്ജൂൻ, ഏ അല്ലാഹ് ആ നരകത്തിൽ കിടക്കുന്ന മുഅ്മിനീങ്ങൾ അവർ ഞങ്ങളൊപ്പം നോമ്പ് വലിക്കുമായിരുന്നു, ഞങ്ങളൊപ്പം നിസ്കരിക്കുമായിരുന്നു, ഞങ്ങളൊപ്പം ഹജ്ജ് ചെയ്യായിരുന്നു, പാപങ്ങൾ കാരണത്താൽ നരകത്തിൽ കിടക്കേണ്ടി വന്നതാണ്. അങ്ങനെ പറയും, എന്നിട്ട് പറയും അല്ലാഹ് അവരെങ്ങനെയെങ്കിലും നമ്മൾ പുറത്തു കാക്കണം എന്ന് ശുപാർശ ചെയ്യും. മുഅ്മിനീങ്ങൾ അവരെങ്ങനെ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, എങ്ങനെയെങ്കിലും പുറത്തു കാക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, പറയും അഖ്രിജു മൻ അറഫ്തും, നിങ്ങൾക്ക് അറിയണവരെ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവണവരെ നിങ്ങൾ പുറത്തായിക്കോളും, പറഞ്ഞ് നരകത്തിൽ നിന്ന് ആൾക്കാരെ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങനെ പുറത്താക്കും. അവസാനം വീണ്ടും വീണ്ടും മുഅ്മിനീങ്ങൾ ചോദിച്ചിട്ടും പ്രവാചകന്റെ ഷഫാഅത്തും ഈ ഹദീസ് ദൈർഘ്യം അറിയാം, ഇൻഷാല്ലാ നമുക്ക് പിന്നീട് ഒരിക്കൽ വിശദമായി പറയാം. വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ഷഫഅത്തിൽ മലായികത്തു വശഫഅൻ നബിയൂൻ വശഫഅൽ മുഅ്മിനൂൻ വലം യഖ ഇല്ലാ അർഹമ. അല്ലാഹു തആല പറയണല്ല, ഷഫഅത്തിൽ മലായിക മലായികത്തുകൾ ശുപാർശ ചെയ്യും, വശഫഅൻ നബിയൂൻ നബിമാർ ശുപാർശ ചെയ്യും, വശഫഅൽ മുഅ്മിനൂൻ മുഅ്മിനീങ്ങൾ ശുപാർശ ചെയ്യും, വലം യബഖ ഇല്ലാ അർഹമുർ റഹീമീൻ. അള്ളാഹു തആല മാത്രം അവസാനമായി നരകത്തുനിന്ന് കുറച്ച് ആൾക്കാർ എടുക്കുന്ന അവസ്ഥയുണ്ട്. അത് അവസാനം വേറെ ഈ ഹദീസിന്റെ ബാക്കിയുണ്ട്. അപ്പൊ നാം പറഞ്ഞു വന്ന വിഷയം, ഇതിൽ ഷഫഅത്തിൽ മലായിക മലക്കുകളുടെ ശുപാർശ മുഖേന, മുഅ്മിനീങ്ങളുടെ ശുപാർശ മുഖേന, അതുപോലെ തന്നെ നബിമാരുടെ ശുപാർശ മുഖേന ഒരുപാട് ആളുകൾ നരകത്ത് കിടക്കുന്ന ആളുകളെ മുഅ്മിനീങ്ങളെ സ്വർഗത്തിലേക്കാക്കും. ഇവിടെയാണ് ഖവാരിജുകളും മുഅ്തസിലിയാക്കളും ഒക്കെ ഷഫഅത്തിന് നിഷേധിക്കാനുള്ള കാരണം. കാരണം നരകത്ത് കിടക്കുന്ന കാരണമായ വൻപാപം ചെയ്ത മുഅ്മിനീങ്ങൾ പരലോകത്ത് അവർ ഹവാരിജികൾ ഭൂമിയിൽ തന്നെ അവർ കാഫിറാക്കും, മുഅ്തസിലിയാക്കൾ ഭൂമിയിൽ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കും, പരലോകത്ത് കാഫിറാണെന്നും പറയും. കാലാകാലം നരകത്തിലാണെന്ന് അവരുടെ വിശ്വാസം ഇവിടെ പൊളിയാണ്. അതുകൊണ്ട് അവർ ഷഫാഅത്തിനെ നിഷേധിക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ഷഫാഅത്ത് പൊതുവായിട്ടുള്ളതാണ്. ഇത് പ്രവാചകനും ഉണ്ടാവും, ഇവർക്കും ഉണ്ടാവും. ഇനി അത് ഈ ഷഫാഅത്തുൽ ആമ്മയിൽ രണ്ടാമത്തേത്, നരകത്തിന് ഇസ്തഹഖായ നരകത്തിന് അവകാശികളായ ആളുകൾക്ക് നരകത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ രക്ഷപ്പെടുത്തുന്ന സ്വർഗത്തിലേക്ക് ആക്കാനുള്ള ശുപാർശ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ശൈഅ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീ. ഒരു മുസ്ലിമുമില്ല, ആ മുസ്ലിം മരണപ്പെട്ടിട്ട് നാൽപ്പത് ആളുകൾ ലാ യുശ്രികൂന ബില്ലാഹി ശൈഅ, ഒന്നിനെയും അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ പങ്കു ചേർക്കാത്ത 40 ആളുകൾ ഒരു മുസ്ലിം മരിച്ചിട്ട് ജനാസ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീ, അല്ലാഹു തആല അവരെ ശുപാർശ സ്വീകരിക്കപ്പെടാതിരിക്കൂല. ശുപാർശ സ്വീകരിക്കപ്പെടാതെ അവർ നിസ്കരിക്കണില്ല. നമ്മുടെ സഹോദരങ്ങൾ മരണപ്പെടുമ്പോ നമസ്കാരത്തിന് നാം പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു ഹദീസാണിത്. തൗഹീദുള്ള അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത നമ്മുടെ സഹോദരന്മാർ മരിക്കുമ്പോൾ നമ്മുടെ സഹോദരന്മാരെ കൂട്ടിയിട്ട് പോകണം. 40 പേരുണ്ടായാൽ അള്ളാഹു തആല ആ ഷഫാഅത്ത് അവർക്ക് ഷഫാഅത്ത്, ചിലപ്പോൾ നരകത്തിൽ കിടക്കാൻ അവകാശിയുടെ പാപം ചെയ്തിട്ടുണ്ടാവും, പാപങ്ങൾ പറ്റിയിട്ടുണ്ടാവും, പക്ഷേ നരകത്തിൽ കിടക്കാതെ അവരെ സ്വർഗത്തിലാക്കുമെന്ന്. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഷഫാഅത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ സ്വർഗത്തിൽ കിടക്കുമെന്ന് ഉറപ്പായിട്ടുള്ള സ്വർഗാവകാശിയായിട്ടുള്ള ഈമാനിന്റെ ആള് അദ്ദേഹം മരണപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്, സ്ഥാനങ്ങൾ ഉയർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശുപാർശ. അത് ദുനിയാവിലി എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിനോട് തേടിയതായിട്ട് കാണുന്നതായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്. അബൂ സലമ മരണപ്പെട്ട സമയത്ത് റസൂൽ സഹാബിയാണ്, അബൂ സലമ മരണപ്പെട്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഗഫിർ ലി അബി സലമ, അല്ലാഹ് അബി സലമക്ക് പുറത്തു കൊടുക്കണം. വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ, അള്ളാഹു ഈ നേരായ മാർഗത്തിലാക്കപ്പെട്ട ഈ ആളുകളിൽ ദറജ, അബൂ സലമയുടെ ദറജ ഉയർത്തി കൊടുക്കണം. വഖുലുഫ് ഫി അഖ്ദിഹി ഫിൽ ഗാബിരീൻ, അവന്റെ പിൻഗാമികളിൽ നല്ലൊരു അവനൊരു പിൻഗാമിയെ തെരഞ്ഞെടുത്തു കൊടുക്കണം. വഖ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ, ഞങ്ങൾക്കും അബൂ സലമയ്ക്കും പുറത്തു കൊടുക്കണം. വഫ്സഹ് ലഹു ഫി ഖബ്രിഹി വനവ്വിർ ലഹു ഫി, അബൂ സലമയുടെ ഖബറിനെ യാ അല്ലാഹ് വിശാലമാക്കി കൊടുക്കുകയും അത് പ്രകാശപൂരിതമാക്കി കൊടുക്കുകയും ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇപ്പൊ നമ്മൾ ഖാസ് ആയിട്ടുള്ളത് പറഞ്ഞു, ആം ആയിട്ടുള്ള ശഫാഅത്തുകൾ പറഞ്ഞു. ഇനി ആം ആയിട്ടുള്ളത് തന്നെ പെടുകയും എന്നാൽ ചില പ്രത്യേകക്കാർക്ക് വരുന്ന ചില ശുപാർശകളുണ്ട്. അതിലൊന്നാണ് ശുഹദാക്കൾക്കുള്ളത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ ജീവൻ ത്യജിച്ച ഷഹീദായി മരണപ്പെടുന്ന ആളുകൾക്കുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആറ് കാര്യങ്ങളുണ്ട് ഒരു ഷഹീദായി മരണപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലാഹു സുബ്ഹാന തആല അടുക്കൽ ആറ് കാര്യങ്ങൾ. ഒന്നാമത്തേത് യഗ്ഫിർ ലഹു ഫീ അവ്വലി ദുഫ്അതിൻ മിൻ ദമിഹി, അവന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒന്നാമത്തെ വെട്ടിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ തുള്ളി രക്തത്തിൽ അവന്റെ പാപങ്ങളൊക്കെ പൊറുത്തിട്ടും. ഏറ്റവും നല്ല മരണം ഏതാണെന്നറിയോ? ഷഹീദായി മരിക്കലായിരിക്കും. അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായി മരിക്കലായി. നമുക്ക് ഈ വേദന എന്നുള്ള പറഞ്ഞ സാധനം എന്തിനാണെന്നറിയോ? ശരിക്ക് ഒന്നെങ്കിൽ അവിടെ പാപങ്ങൾ പൊറുത്തിട്ടാൻ, അല്ലെ അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനം ഉയരാൻ വേണ്ടിയിട്ട്. മരണപ്പെടുമ്പോൾ വേദന അതിന് വേണ്ടിയിട്ടില്ല. ഒരു ഷഹീദായി മരിക്കുന്നവന്റെ ഒന്നാമത്തെ വെട്ടിൽ നിന്ന് അവന്റെ പാപങ്ങളൊക്കെ പൊറത്തെടുക്കും, പിന്നെ അവന് വേദന എടുക്കില്ല. പുറത്തുനിന്ന് കാണുന്നവന് അവ കഷ്ടപ്പെടുക, ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര മോശം മരണം തോന്നും. ഏറ്റവും നല്ല മരണം ഷഹീദായി മരിക്കലായിരുന്നു. ഒന്നാമത്തെ വെട്ടിൽ അവന്റെ പാപങ്ങൾ പൊറത്തിട്ടു, പിന്നെ അവന് വേദന അനുഭവിക്കേണ്ടി വരില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, വയുറാ മഖഅദഹു മിനൽ ജന്ന, സ്വർഗത്തിലുള്ള അവന്റെ സ്ഥാനം അവന് കാണിച്ചു കൊടുക്കും, അല്ലാഹു തആല കാണിച്ചു കൊടുക്കും. വയുജാറു മിൻ അദാബിൽ ഖബ്രി വയഅമനു മിൻ ഫസഇൽ അക്ബർ, ഖബറിലെ ശിക്ഷയിൽ നിന്നും, ഫസഇൽ അക്ബർ പറഞ്ഞ നരകത്തിന്റെ വലിയ നരകത്തിലെ ശിക്ഷയിൽ നിന്നും അവനെ അല്ലാഹു തആല കാത്തു രക്ഷിക്കും. വയുഹല്ല ഹുല്ലത്തൽ ഈമാൻ, ഈമാനിന്റെ അലങ്കാരം അവന് ചില ഹദീസുകളിൽ പിന്നെ കിരീടം എന്ന് കാണാം, കിരീടം, അതിലെ കല്ലുകൾ ദുനിയാവിലേക്കാളും അതിലുള്ളതിനേക്കാൾ ഉത്തമമായതായിരിക്കും. വയുസവ്വജു മിനൽ ഹൂറിൽ ഈൻ, ഹൂറിൽ ഈങ്ങളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. വയുശഫഉ ഫീ സബ്ഈന ഇൻസാന മിൻ അഖാരിബിഹി, അവന്റെ അടുത്ത കുടുംബങ്ങളിൽ നിന്ന്, അവന്റെ കുടുംബത്തിൽ നിന്ന്, അവന്റെ അടുത്തവരിൽ നിന്ന് 70 ആളുകൾക്ക് ശുപാർശ ചെയ്യാനുള്ള അനുവാദം ആർക്കുണ്ടാവും? ഒരു ഷഹീദനുണ്ട്. അപ്പൊ ശുഹദാക്കളുടെ ശുപാർശയുണ്ട്. രണ്ടാം അടുത്തൊരു ശുപാർശയാണ് കുട്ടികൾക്കുള്ളത്. ഇത് നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കുട്ടികൾ, ചെറുപ്പത്തിൽ കുട്ടികൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മുസ്ലിങ്ങളായ മാതാപിതാക്കൾക്ക് അവരുടെ ശുപാർശ ഉണ്ടാവുക. ഒരുപാട് ഹദീസ് ഈ വിഷയത്തിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു യുഖാലു ലിൽ വിൽദാനി യൗമൽ ഖിയാമത്തി ദുഖുലുൽ ജന്ന, മുസ്ലിങ്ങളുടെ മക്കളെ നാളെ പരലോകത്ത് പ്രായപൂർത്തിയെത്താത്ത മക്കൾ എന്ന് ചില ഹദീസുകൾ കാണാം. അതില് പിന്നെ അവരെ വിളിച്ചിട്ട് സ്വർഗത്ത് പ്രവേശിച്ചോളാം പറയും. അപ്പൊ പറയും, ഖാല ഫയഖൂലു യാ റബ്ബി ഹത്താ യദ്ഖുല ആബാഉനാ വ ഉമ്മഹാതുനാ, ഏ അല്ലാഹ്, ഞങ്ങളുപ്പന്മാരുണ്ട്, ഞങ്ങൾ ഉപ്പാനും ഉമ്മാനും കയറ്റാതെ ഞങ്ങൾ കേറുന്നില്ല പറയും. അങ്ങനെ ഫയത്തൂൻ, ഉപ്പാനും ഉമ്മാനും കൊണ്ടുവരാൻ പറയും. അപ്പൊ അല്ലാഹു തആല പറയും, മാലി അറാഹും ബന്തിഈൻ, അവര് കർമ്മങ്ങളൊക്കെ നിഷ്ഫലായി പോയ ആളുകളായിട്ടേ ഞാൻ കാണുന്നുള്ളൂ, അത്ര വലിയ യോഗ്യത ഉള്ളവരായിട്ട് ഞാൻ കാണുന്നില്ല പറയും. അപ്പൊ എന്നിട്ട് ഇവരോട് പറയും, ദുഖുലുൽ ജന്ന, ഞങ്ങൾ സ്വർഗത്ത് കടന്നോളിയും പറയും കുട്ടികളോട്. അപ്പൊ അവര് പറയും, ഫയഖൂൽ യാ റബ്ബി ആബാഉന, ഞങ്ങളെ മാതാപിതാക്കൾ, റബ്ബി ഞങ്ങളെ മാതാപിതാക്കൾ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉദ്ഖുലുൽ ജന്നത അൻതും വആബാഉകും, നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും കൂടി നിങ്ങൾ സ്വർഗത്ത് കടന്നോളി എന്ന് പറയും. മറ്റൊരു ഹദീസിൽ കാണാം, മാ മിന നാസി മിൻ മുസ്ലിമിൻ യുതവഫാ ലഹു സലാസുൻ ലം യബ്ലുഗുൽ ഹിൻസ ഇല്ലാ അദ്ഖലഹു അല്ലാഹുൽ ജന്ന ബിഫളി റഹ്മതിഹി, ഒരാളുമില്ല അവന്റെ മൂന്ന് കുട്ടികൾ, ചില ഹദീസിൽ രണ്ട് ഒന്നൊക്കെ വന്നതാണ്, രണ്ട് വന്നിട്ട് ഒന്ന് അല്ലാഹുവല്ല, കുട്ടികൾ ഒന്ന്, വേറെ ചില ഹദീസുകളുടെ ശവാഹിദ് വെച്ചിട്ട് ഒന്നും വരും. കുട്ടികൾ പ്രായപൂർത്തിയത്തിനു മരണപ്പെട്ട ആ കുട്ടികൾ മരിച്ച് അതിൽ ഇഹ്തിസാബ് ഉണ്ടാവണം, സുബ്ർ ഉണ്ടാവും. അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് ക്ഷമിച്ചു കഴിഞ്ഞാൽ അദ്ഖലഹു അല്ലാഹുൽ ജന്ന, അവരെ സ്വർഗത്ത് പ്രവേശിപ്പിക്കും. അള്ളാഹുവിന്റെ കാരുണ്യം, ആ കുട്ടികളോടുള്ള കാരുണ്യം, ആ മാതാപിതാക്കളോട് അവരോടുള്ള കാരുണ്യം കാരണത്താൽ സഹോദരങ്ങൾ ഒരുപാട് ഹദീസുകളാണ്. ഗർഭത്തിൽ കുട്ടി മരണപ്പെട്ടാൽ പുക്കുൽ കൊടി വലിച്ച് ഉമ്മാന സ്വർഗത്ത് കടത്തും. മക്കൾ മരണപ്പെട്ടാൽ സ്വർഗത്ത് കയറ്റിയിട്ട് ഉപ്പാനുമാനും കയറ്റി ഞങ്ങൾ കീറൽ ഉപറിട്ട് അവർ വാശി പിടിക്കുന്നു. അവർ ഷഫാഴത്ത്, അവരുടെ ഷഫാഴത്താണത്. സഹോദരങ്ങൾ നമുക്ക് എത്ര ക്ഷമിക്കേണ്ട കാര്യമാണ്, വിഷമമുണ്ടാവുന്ന കാര്യമാണ്. അതിൽ ക്ഷമിച്ചാൽ നാളെ പരലോകത്തുള്ള പ്രതിഫലമാണ്. അപ്പോ ശുഹദാക്കളുടെ ഉണ്ട്, അതുപോലെ കുട്ടികളുടെ ഉണ്ട്. അതുപോലെ തന്നെ ഖുർആനും നോമ്പും നമുക്ക് വേണ്ടി ശുപാർശ നടത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആനു യഷ്ഫഅനി, നോമ്പും ഖുർആനും അടിമയ്ക്ക് വേണ്ടി നാളെ പരലോകത്ത് ഷഫാഅത്ത് നടത്തും. യഖൂലു സിയാം, നോമ്പ് പറയും, ഐ റബ്ബി മനഅതുഹു തആമ വശഹവാത് ബിന്നഹാർ ഫശഫിഅനി ഫീഹി. നോമ്പ് പറയും, ഇവൻ പകലില് അവന്റെ ഭക്ഷണം അവന്റെ ശഹവത്ത് എനിക്ക് വേണ്ടിട്ട് ഒഴിവാക്കിയത്, നോമ്പെടുത്തിട്ട് അവന്റെ എനിക്ക് എന്റെ ശുപാർശ നീ സ്വീകരിക്കണം. അതുപോലെ ഖുർആൻ പറയും, അവൻ രാത്രി ഉറക്കൊഴിവാക്കിയത് എന്നെ ഓതിയിട്ടാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ടി ശുപാർശ എന്റെ ശുപാർശ സ്വീകരിക്കണം എന്ന് പറയും. ചില സൂറത്തുകളുടെ പ്രത്യേകതയാണ്, സൂറത്തുൽ ബക്കറ, സൂറത്തുൽ മുൽക്ക്, അതുപോലെ ബക്കറയും ആലി ഇമ്രാൻ, അതുപോലെ ഒരുപാട് സൂറത്തുകൾക്ക് ഈ ഫളുണ്ട്. ബക്കറക്കുണ്ട്, സൂറത്ത് മുൽക്കിനുണ്ട്, നാളെ അള്ളാഹു ഷഫാഅത്ത് ചെയ്യുന്ന അവസ്ഥകൾ ഖുർആനിന്. അപ്പൊ ഇതൊക്കെ ഈ അമലുകൾ ചെയ്താൽ നാളെ നമുക്ക് അവരുടെ നമ്മളെ നമ്മൾ പാപങ്ങൾ പറ്റുന്നവരാണ്, നമ്മൾ പാപങ്ങൾ പറ്റുന്നവരാണ്. അള്ളാഹു തആല നാളെ നമ്മൾ എന്താ ഉദ്ദേശിച്ചത്, അള്ളാഹു അല്ല, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഈ അമലുകൾ, രാത്രി ഖുർആൻ പാരായണം ചെയ്യൽ, സുന്നത്ത് നോമ്പെടുക്കൽ, അതുപോലെ ഈ അമലുകൾ നമുക്ക് എന്ത് കാരണമാക്കും, നാളെ സ്വർഗത്തിൽ ഷഫാഅത്ത് ലഭിക്കാൻ. നമ്മൾ ഈ പറഞ്ഞല്ലോ ഈ ഷഫാഅത്ത് ലഭിക്കുന്ന കാര്യം. ഇനി ഈ പ്രവാചകന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രത്യേകമാണെന്ന് പറഞ്ഞ ഷഫാഅത്തുൽ ഉദുമ, സ്വർഗത്തിൽ കടക്കാൻ, അതുപോലെ ദർജകൾ ഉയർത്താൻ നരകത്തിൽ, ഈ ഷഫാഅത്തുകളിൽ പ്രവാചകന് പ്രത്യേക, അതായത് പ്രവാചകൻ എല്ലാ ഷഫാഅത്തും ഉൾപ്പെടും. ആ ഷഫാഅത്ത് നേടാൻ നമുക്ക് ഉപകാരപ്പെടുന്ന ചില കർമ്മങ്ങൾ അത് സൂചിപ്പിക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ അത് നമുക്ക് ശീലമാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇതിന് നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകിയാൽ നമുക്ക് തൗഫീഖ് ലഭിക്കും. അൽ മദീനതു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ, അവരറിയുകയാണെങ്കിൽ മദീനയാണ് അവർ കുറ്റമായിട്ടുള്ളത്. ലാ യദൂഹ അഹദുൻ റഗബതൻ അൻഹാ ഇല്ലാ അബ്ദല്ലാഹു ഫീഹാ മൻ ഹുവ ഖൈറുൻ മിൻഹു. ഒരാൾ മദീനയിൽ നിന്ന് വെറുപ്പോടെ, മദീനയുടെ താല്പര്യമില്ലാതെ മദീനയിൽ നിന്ന് താമസം മാറി പോയി കഴിഞ്ഞാൽ അള്ളാഹു തആല അവനേക്കാൾ ഉത്തമമായതിനെ അവിടെ പകരം കൊണ്ടുവരും. വലാ യസ്ബുതു അഹദുൻ അലൽ വഇഹ വജഹ്ദിഹ ഇല്ലാ കുന്തു ലഹു ശഫീഅൻ ഔ ശഹീദൻ യൗമൽ ഖിയാമ. മദീനയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സഹിച്ച് ഒരുത്തൻ മദീനയിൽ ജീവിച്ചാൽ നാളെ പരലോകത്ത് ഞാൻ അവനൊരു സാക്ഷിയായിരിക്കും, അല്ലെങ്കിൽ ശുപാർശകനായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയുടെ ഫളാണ്. പക്ഷെ ഈമാനുണ്ടായിരിക്കണം, ഈമാനും തൗഹീദും എല്ലാം ഉണ്ടായിരിക്കണം. ഇപ്പോ പിന്നെ മുനാഫിക്കുകളുടെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ എവിടെ മരണപ്പെട്ട്, മദീനയിലാണ്. പക്ഷെ ഉപകാരം ചെയ്യൂല, ഒരു നാടും ഒരാളെ മഹത്വപ്പെടുത്തൂല. അവന് ഈമാനും തൗഹീദും ഉണ്ടെങ്കിൽ ആ നാടുകൊണ്ട് ഒരു കൂടുതൽ ഫലം ലഭിക്കും മാത്രം. മദീനയിൽ മരണപ്പെട്ട മറ്റൊരു ഹദീസ് കാണാം, മനിസ്തതാ യമൂത ബിൽ മദീന ഫല്യമുത് ബിഹാ ഫഇന്നി അശ്ഫഉ ലിമൻ യമൂത ബിഹാ. ആരെങ്കിലും സാധിക്കുമെങ്കിൽ അവൻ മദീനയിൽ മരണപ്പെടട്ടെ, അതായത് മദീനയിൽ പോയി താമസിക്കാനുള്ള പ്രോത്സാഹനമാണ്. അവിടെ മരണപ്പെടുന്നവന് ഞാന് നാളെ പരലോകത്ത് ഷഫാഅത്ത് ചെയ്യും, മദീനക്കുള്ള ഫളാണ്. അപ്പൊ മദീനയിൽ താമസിക്കുന്നവർക്കും അവിടെ ക്ഷമിക്കുന്നവർക്കും അവരെ മരണപ്പെടുന്നവർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ഉണ്ടാകും. അതുപോലെ മറ്റൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഖാദിമകളോട്, തന്റെ ആളുകളോട്, തനിക്ക് ജോലി ചെയ്യുന്ന ആളുകളോട് ഇടക്കിടക്ക് ചോദിക്കും, അല്ലെങ്കിൽ ഹാജത്തുണ്ട്, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്. അങ്ങനെ എനിക്ക് ഒരാൾ പറഞ്ഞു, ഹാജത്ത്, എനിക്കൊരു ഹാജത്ത് ഉണ്ട്, അപ്പൊ എന്താണെന്ന്, ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അൻ തഷ്ഫഅ ലി യൗമൽ ഖിയാമ, എനിക്ക് വേണ്ടി നിങ്ങൾ പരലോകത്ത് ശുപാർശ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ചില ആളുകൾ ഈ തെളിവ് പിടിച്ചിട്ട് റസൂലുള്ളാഹിനോട് അപ്പൊ ഷഫാഅത്ത് ചോദിച്ചല്ലോ എന്ന് പറയും. ഇവിടെ അതല്ല ഉദ്ദേശം, മറ്റ് റിവായത്തുകളിലും മറ്റുദ്ദേശങ്ങളും എനിക്ക് റസൂലിന്റെ ഷഫാഅത്ത് കിട്ടാൻ റസൂലിനോട് പ്രാർത്ഥിക്കാനാണ്, റസൂലിനോട് ദുആ ചെയ്യാൻ, അത് ആവശ്യപ്പെടാം. റസൂലിനോട് അള്ളാഹിനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. റസൂൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഏറ്റവും ആവശ്യപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോ അങ്ങനെ ശുപാർശ ചെയ്യൽ എന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ, അല്ലാതെ റസൂലിനോട് ശുപാർശ ചോദിച്ചതല്ല. റസൂലുള്ളാഹിനോട് നേരിട്ട് ഇവിടുന്ന് ഇപ്പോ എനിക്ക് ആളെ ഷഫാഅത്ത് റസൂല് എങ്ങൾ ചെയ്യണം പറഞ്ഞാൽ എന്താണ്, ശിർക്കാണ്. അള്ളാഹു റസൂലിനോട്, റസൂലിന്റെ അധികാരത്തിൽപ്പെട്ട കാര്യമില്ല, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയമാണ്, സുജൂദുകൾ അധികരിപ്പിച്ച് എന്നെ അതിന് സഹായിക്കാൻ, അഥവാ സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കൽ റസൂലിന്റെ ഷഫാഅത്ത് ലഭിക്കാനുള്ള ഒരു കാരണമാണ്. എത്രയോ സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, റവാത്തിബായ സുന്നത്തുകൾ, അതുപോലെ യാത്രി നമസ്കാരങ്ങൾ, ലുഹാ നമസ്കാരം, നമുക്ക് കഴിയുന്നത്, നമുക്ക് എന്താണോ കഴിയുന്നത് തുടങ്ങിയാൽ സ്ഥിരമായി ചെയ്യാൻ പറ്റുന്നത് അത് ശീലിച്ച് കൊണ്ടുവരൽ, ധാരാളമായ സുജൂദ്, ധാരാളമായ നമസ്കാരം വർദ്ധിപ്പിക്കൽ പ്രവാചകന്റെ ഷഫാഅത്ത് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഹീന യസ്മഉ നിദാ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീലത വബഅഥു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅത്ത ഹല്ലത് ലഹു ഷഫാഅത്തി യൗമൽ ഖിയാമ. ആരെങ്കിലും ബാങ്ക് കൊടുത്തതിന് ശേഷം, ബാങ്ക് കേട്ടാൽ ബാങ്ക് എടുത്തതിന് ശേഷം അതിന് മറുപടി കൊടുത്ത് ഈ ദുആ നമുക്ക് പരിചയമുള്ളതാണ്, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ എന്ന് തുടങ്ങുന്ന ഈ ദുആ ചൊല്ലിയാൽ നാളെ പരലോകത്ത് അള്ളാഹുവിന് അള്ളാഹുന്റെ റസൂലിന് വസീലയും ഫളീലയും ചോദിക്കുകയാണ്, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാണ്. അതുപോലെ മഖാമൻ മഹ്മൂദ, അത് ചോദിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ഷഫാഅത്ത് നിർബന്ധമാകും. ഇതുവാ നമ്മൾ ശീലമാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതെല്ലാം ഷഫാഅത്ത് ലഭിക്കാനുള്ള കാരണങ്ങളാണ്. എന്നാൽ ചില ആളുകൾ ളഈഫായ മൗദൂആയ ചില ഹദീസുകൾ റസൂലിന്റെ ഖബർ സിയാറത്ത് ചെയ്താൽ, ഖബറിന് അടുക്കൽ പോയി ചോദിച്ചാൽ, ആ രീതിയിൽ ഒരുപാട് ഹദീസുകൾ മൗദൂഉ ളഈഫായ ഹദീസുകളെ വെച്ച് അങ്ങനെ ചെയ്താൽ ഷഫാഅത്ത് ലഭിക്കുമെന്ന് വാദിക്കുന്ന ആളുകൾ അമൽ ചെയ്യുന്നവരുണ്ട്. അത് വലിയ ഗൗരവമാണ്, അത് അബദ്ധമാണ്. അവിടെ പ്രവാചകനോട് നേരിട്ട് ചോദിക്കുമ്പോ പ്രവാചകന്റെ നമ്മൾ ദുആ ചെയ്യുന്ന രീതിയിൽ ഷഫാഅത്ത് ചോദിച്ചാൽ അത് ശിർക്കുമാണ്, അള്ളാഹുവിൽ പ്രവാചകനെ പങ്കുചേർക്കലാണ്, അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഷഫാഅത്തിന്റെ ഇനങ്ങളും ഷഫാഅത്ത് എന്താണെന്നും അത് നേടാനുള്ള മാർഗങ്ങളും മനസ്സിലാക്കി. ഇനി ഒരു ഹദീസ്, ഷഫാഅത്ത് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന, നാളെ പരലോകത്ത് ഷഫാഅത്ത് ലഭിക്കുന്ന ഭാഗ്യവാൻ ആരാണെന്ന് പറയുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻ അസ്അദു നാസി ബിഷഫാഅതിക യൗമൽ ഖിയാമ. നബിയെ, ആരാണ് നിങ്ങളുടെ ഷഫാഅത്ത് കൊണ്ട് യൗമൽ ഖിയാമ ഏറ്റവും ഭാഗ്യം ലഭിക്കുന്നവൻ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലഖദ് വലൻതു യാ അബാ ഹുറൈറ അൻ ലാ ഇസ്അൽനി അൻ ഹാദൽ ഹദീസ് അഹദുൻ അവ്വൽ മിൻക. നിങ്ങൾക്ക് ഹദീസോടുള്ള താല്പര്യം കാരണത്താൽ ഞാൻ വിചാരിച്ചിരുന്നു നിങ്ങളായിരിക്കും ഈ കാര്യത്തിന്റെ അടുത്ത് ആദ്യം ചോദിക്കാൻ. അബൂ ഹുറൈറയും ഹദീസ് പഠിക്കാൻ വളരെ ആഗ്രഹമുള്ളവരായിരുന്നു. എന്നിട്ട് പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്അദു നാസി ബിഷഫാഅതിഹി യൗമൽ ഖിയാമ ബിഷഫാഅതി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ഖാലിസൻ മിൻ ഖൽബിഹി വനഫ്സി. നാളെ പരലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യവാൻ, റസൂലിന്റെ ശുപാർശ ലഭിക്കുന്ന ഭാഗ്യവാൻ, തന്റെ കൽബിൽ തന്റെ സ്വന്തത്തിൽ ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവനാണ്. മറ്റൊരു ഹദീസിൽ കാണാം, വഅന അശ്ഹദുക്കും അന്ന ഷഫാഅത്തി ലിമൻ ലാ യുശ്രിക്കു ബില്ലാഹി ശൈഅ മിൻ ഉമ്മത്തി. എന്റെ ഉമ്മത്തിൽ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്തവർക്ക് എന്റെ ശുപാർശ ഉണ്ടാകും ഞങ്ങളെ സാക്ഷ്യപ്പെടുത്തി പറയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കാൻ ഏറ്റവും വലിയ യോഗ്യത എന്ന് പറഞ്ഞാൽ തൗഹീദ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ ചെയ്യും, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലം ഒരുപാട് ആളുകൾ ഇങ്ങനെ നരകത്ത് നിരക്ഷിക്കും, വീണ്ടും വീണ്ടും അല്ലാ എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത് എന്ന് പറയും. അങ്ങനെ യാ റബ്ബി ഇദ്ലി ഫീമൻ, ഇനി ആൾക്കാരുണ്ടാവരെയൊന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ എല്ലാവരെയും അല്ലാ നരകത്ത് നിരക്ഷിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അവസാനം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യം എന്താ അറിയോ, وعزتي وجلالي وكبريائي وعظمتي لو خرجن منها من قال لا اله الا الله. ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ നിബന്ധനകൾ മനസ്സിലാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവൻ, അവനെ എന്റെ ഇജ്ജത്താണ്, എന്റെ ജലാലത്താണ്, എന്റെ അളമത്താണ് ഞാൻ നരകത്തിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും, നാളെ സ്വർഗത്ത് കിടക്കും. സഹോദരങ്ങൾ, നമുക്ക് വേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചില ആളുകൾ നമ്മുടെ നാട്ടിലുള്ളവരും അല്ലാത്തവരുമായിട്ട് ചില ആളുകൾ ഈ ഷഫാഅത്തിനെ തെറ്റായി മനസ്സിലാക്കുന്നവർ, ഈ ആളുകൾ മുഖേന നാളെ പരലോകത്ത് രക്ഷപ്പെടാമെന്ന് കരുതുന്നു. വലിയ അപകടമാണത്. അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ അബൂ താലിബ് ആദ്യം രക്ഷപ്പെടുമായിരുന്നു. നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട വിഷയമാണ് തൗഹീദിന്റെ മഹത്വം മനസ്സിലാക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്ര അധികം സ്നേഹിച്ച ഒരാൾ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല അന്ന്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഇത്ര സഹായ സേവനങ്ങൾ ചെയ്ത ഒരാളും, റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള ഒരാളും, റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള റസൂലുള്ളാഹി അള്ളാഹിനോട് പ്രാർത്ഥിച്ചില്ലേ അബൂ താലിബിന്റെ മരണസമയത്തെ സംഭവം? അബൂ താലിബ് മരണസമയത്ത് ഇങ്ങനെ കിടക്കുക, അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ അബൂ ജഹലും അവിടെ ഉത്ബത്തും അതുപോലുള്ള മുശ്രീക്കുള്ള നേതാക്കന്മാരുണ്ട്. അപ്പോ അബൂ താലിബിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അമ്മി എന്റെ പിതൃവ്യ മൂത്താപ്പ കുല്ല ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, എനിക്ക് ഒരു തെളിവായിട്ട് ഉഹാജു ലക ബിഹാ ഇൻഡല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ എനിക്കൊരു കാര്യം പറയാൻ ഒരു എന്തെങ്കിലും ഒരു തെളിവായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്നെങ്കിലും ഒന്ന് പറയാൻ നിങ്ങളൊന്ന് പറയുന്നു പറഞ്ഞു. അപ്പോ ഇത് കേട്ടപ്പോ അബൂജഹൽ പറയുമ്പ യാ അബാ ത്വാലിബ് തർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്ത് നിങ്ങൾ പോവാണോ? റസൂലുള്ളാന്റെ വെല്ലിപ്പാന്റെ മില്ലത്ത് നിങ്ങൾ പോവാണോ? സഹോദരങ്ങളെ, ഇന്നത്തെ അമുസ്ലിങ്ങളെ പോലെയൊന്നല്ലത്. അബ്ദുൽ മുത്തലിബിന് അള്ളാഹനെ നന്നായിട്ട് അറിയാ, അള്ളാഹനെ നന്നായിട്ട് അറിയാ. അബ്ദുൽ മുത്തലിബ് സൂറത്തുൽ ഫീലിന്റെ കഥ ആനച്ചരിത്രം നമുക്കറിയില്ല. ആരാണ് പറഞ്ഞത്? കഅബക്ക് റബ്ബുണ്ട് എന്നാ പറഞ്ഞത്. റസൂലുള്ളാന്റെ ഉപ്പാന്റെ പേരെന്താ? അബ്ദുള്ള എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അറിയില്ല എന്നല്ല, അള്ളാഹനെ അറിയാ അവർക്ക്. അബു താലിബ് പറഞ്ഞ ഒരു കവിത ചരിത്ര എന്തെങ്കിലും കാണാം. വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന ലൗലാ അൽ മലാമതു ഔ ഹിദാറു മസബ്ബതിൻ ലവജത്തനി സംഹൻ ബിദാക മുബീന. എനിക്കറിയാം, എനിക്ക് മനസ്സിലായിട്ടുണ്ട്, മുഹമ്മദിന്റെ ദീനാണ് ഏറ്റവും നല്ല ദീന എന്ന് ശരിയായിട്ടുള്ളത്. ദുനിയാവിൽ എനിക്ക് ഇവരുടെ ആക്ഷേപങ്ങൾ ഇതൊന്നും കേൾക്കേണ്ടി വരില്ല എന്നെങ്കിൽ ഞാനത് ഉൾക്കൊള്ളുന്ന നിങ്ങൾ കാണുമായിരുന്നു എന്നുള്ളത്. ആ അബൂ താലിബ് മരണസമയത്ത് പറഞ്ഞ വാക്കെന്താണ്? അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, മുത്തലിബിന്റെ, അതായത് അള്ളാഹുവിലേക്ക് ഇടനിലക്കാരനായി ശുപാർശകരാനെന്ന നിലക്ക് അവരുടെ മുൻപ് ജീവിച്ച സ്വാലിഹീങ്ങളെയെല്ലാം ഇടതിലിർത്തി അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം നേടാമെന്നും അള്ളാഹുവിന്റെ അടുക്കൽ കാര്യം നേടാമെന്ന ശഫാഅത്തുൽ മൻഫിയത്തിൽ വിശ്വസിച്ച് അവർ ജീവിച്ചു. ഇന്ന് എത്രയോ ആളുകൾ മരിച്ചുപോയ സ്വാലിഹീങ്ങളുടെ ഖബറിൽ പോയിട്ട് അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് അവരോട് ശഫാഅത്ത് ചോദിച്ച്, അവരോട് പ്രാർത്ഥിച്ച് അവര് വഴി ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നത്. അള്ളാഹു തആല അപ്പ ഇറക്കിയ ആയത്തെന്താ റസൂലുള്ളാഹിക്ക്? ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെടുന്നവർക്ക് റസൂലെ ഇങ്ങക്ക് പോലും പറ്റൂല. റസൂലുള്ളാഹിക്ക് പോലും നാളെ പരലോകത്ത് അബൂ താലിബിന് വേറെന്തെങ്കിലും ഗുണം ചെയ്യാൻ പറ്റില്ല. പിന്നെയാണോ ബാക്കിയുള്ള ആളുകൾ? നമ്മൾ ഈ വിഷയം ശരിക്കും മനസ്സിലാക്കണം. തൗഹീദിന്റെ മഹത്വം എന്താണെന്നും എന്താണ് ശഫാഅത്ത് എന്നുള്ളതും. അതേസമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്യാറുള്ള ഒരു ജൂതബാലൻ ഉണ്ടായിരുന്നു. ആ ജൂതബാലൻ മരിക്കാനായ അസുഖം ബാധിച്ച് കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. അങ്ങനെ ആ ബാലന്റെ തലഭാഗത്തിരുന്നു. രോഗികളെ സന്ദർശിക്കുമ്പോൾ അവരുടെ തലയുടെ ഭാഗത്ത് ചേർന്നിരിക്കൽ റസൂലുള്ളാഹിന്റെ ശീലമായിരുന്നു, നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ആ പിന്നെ കുട്ടി എടുത്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ലിം, മുസ്ലിം ആയിക്കോളാം, മുസ്ലിം ആയിക്കോ, അള്ളാഹുവിന് കീഴോതി നിൽക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി തന്റെ ഉപ്പ അച്ഛന്റെ വാപ്പാന്റെ, അതായത് അത് പിതാവിന്റെ മുഖത്തേക്ക് നോക്കി. അപ്പൊ പറഞ്ഞു, അതി അബുൽ ഖാസിം, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഷഹാദത്ത് ചൊല്ലിക്കൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞു ആ കുട്ടി മുസ്ലിമാവുകയാണ്. ആ കുട്ടി മുസ്ലിമാവാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റസൂലുള്ള പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ അൻഖദഹു മിനന്നാർ, നരകത്ത് നിന്ന് അവനെ രക്ഷിച്ച അള്ളാഹുവിനെ സ്തുതി. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കയ്യിലാണ് നമുക്ക് ലഭിക്കുന്ന ഔദാര്യമായ ഹിദായത്ത്. അള്ളാഹുവിന്റെ കയ്യിലാണ് എല്ലാ ശഫാഅത്തും. മറ്റൊരാൾക്കും അത് അള്ളാഹുവിന്റെ റസൂലാണെങ്കിലും ഔലിയാക്കളാണെങ്കിലും അമ്പിയാക്കളാണെങ്കിലും അള്ളാഹുവിന്റെ അനുവാദപ്രകാരമില്ലാതെ അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരമല്ലാതെ ഒരു ഉപകാരം നമുക്ക് പരലോകത്ത് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഉപ്പാനെ പരലോകത്ത് കാണുന്ന ഒരു ഹദീസ്, ഓരോ ആളുകളൊന്നും അത് ചിന്തിച്ചാ മതി. യൽക്കാ ഇബ്രാഹിം അബാഹു ഹാദറയുമൽ ഖിയാമ, നാളെ പരലോകത്ത് വാപ്പാനെ കാണും. വാപ്പാന്റെ മുഖം കറുത്തി രണ്ട് ആകെ വിഷമത്തിലായിരിക്കും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിക്കും, ഞാൻ പറഞ്ഞല്ലേ വാപ്പ ഇന്ന ധിക്കരിക്കല്ലേ എന്ന്? ഞാൻ പറഞ്ഞതല്ലേ, കുറേ ആയത്തുള്ളതാണ്, ഞാൻ പറഞ്ഞതല്ലേ. വാപ്പ ഇന്ന് ഞാൻ എന്നെ ധിക്കരിക്കൂല, ഇന്ന് ഞാൻ പറഞ്ഞേ കേട്ടോളാം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയാ, സ്വന്തം വാപ്പാക്ക് വേണ്ടിയിട്ട് ഒരിത് പറയാ, ഏ റബ്ബേ, ഇത് ഈ പരലോകത്തെ തന്നെ നാണം കെടുത്തൂലെന്ന് പറഞ്ഞതല്ലേ, നീ വാഗ്ദാനം ചെയ്തേ, എന്റെ ഒപ്പം നശിച്ചു കിടക്കണതിനെ പോലെ നാണക്കേട് എന്താന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല മറുപടി പറയുന്ന എന്താ? ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, കാഫിരീങ്ങളുടെ മേലെ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരുടെ മേലെ, ശിർക്ക് ചെയ്യുന്നവരുടെ മേലെ സ്വർഗം ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ് നരകത്തിലേക്ക് സ്വന്തം വാപ്പ വീഴുന്നത് കാണേണ്ടി വരുമാര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. സഹോദരങ്ങളെ, നാം പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ എന്തെങ്കിലും ഒരു സ്വന്തം നിലയ്ക്ക് എന്തെങ്കിലും ഒരു സഹായമോ എന്തെങ്കിലും ഒരു ഉപകാരമോ ഈ ആളുകൾക്ക് അമ്പിയാക്കളാവട്ടെ, നമ്മൾ അള്ളാഹുന്റെ റസൂലാവട്ടെ ഉണ്ടാവുമായിരുന്നെങ്കിൽ അബൂ ത്വാലിബിനും ഇബ്രാഹിമിന്റെ വാപ്പാക്കും ഉണ്ടാവണമായിരുന്നു. അതുകൊണ്ട് അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്ന ശഫാഅത്തുൽ മുസ്ബത്തതു, അത് നേടാനുള്ള അഅമാലുകൾ ജീവിതത്തിൽ പകർത്തി റസൂലിന്റെ ശഫാഅത്ത് നേടിയെടുക്കുക, അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഒരു ആയത്ത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ, വഅൻദിദ് ബിഹിൽ ലദീന യഖാഫൂന അയ്യഹ്ശറു ഇലാ റബ്ബിഹിം, നീ താക്കീത് ചെയ്തുകൊള്ളുക ഖുർആൻ കൊണ്ട്, എങ്ങനെയുള്ളവർക്ക്? നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടുമല്ലോ എന്ന് ഭയപ്പെടുന്നവർക്ക്. ലൈസ ലഹും മിൻ ദൂനിഹി, അള്ളാഹു അല്ലാതെ അവർക്ക് ഉണ്ടാവുകയില്ല വലിയുൻ വലാ ശഫീഉൻ, ഒരു വലിയ ഉണ്ടാവൂല, ഒരു ശുപാർശകൻ ഉണ്ടാവൂല. ലഅല്ലഹും യത്തഖൂന, അവർ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ചോട്ടെ, തൗഹീദ് ഉൾക്കൊണ്ട് സ്വാലിഹായ അമാലുകൾ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഏതെങ്കിലും വലിയന്റെയോ ഷഫീഇന്റെയോ പേരിലല്ല അള്ളാഹ്, അല്ലാതെ ഒരു വലിയോ ഒരു ഷഫീഇയോ നാളെ പരലോകത്തുണ്ടാവൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ തൗഹീദ് മനസ്സിലാക്കുകയും അള്ളാഹു അല്ലാത്ത മറ്റൊരാളോടും ഇബാദത്ത് ചെയ്യുകയോ ഷഫാഅത്ത് ചോദിക്കുകയോ തവക്കുൽ ചെയ്യുകയോ ബലമേൽപ്പിക്കുകയോ ആശ്രയിക്കുകയോ ചെയ്യാതെ അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച് അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നവർക്കാണ് ഏറ്റവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് നാളെ പരലോകത്ത് ഉപകാരപ്പെടുക. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ പഠിക്കുക, നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതനുസരിച്ച് ജീവിതത്തിൽ ആ അമലുകൾ ചെയ്യാനും പ്രവാചകന്റെ ഷഫാഅത്ത് ലഭിക്കുന്നവരിലും നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. أقول قولي هذا استغفر الله لي ولكم استغفروا إنه هو الغفور الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت استغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته